ഇരുപതാം അധ്യായം. സമയോചിതമല്ലാത്ത ശാസനയുണ്ട്, മൗനം അവലംബിക്കുന്ന ബുദ്ധിമാനുമുണ്ട്. കോപം ഉള്ളിൽ വയ്ക്കുന്നതിനേക്കാൾ ഭേദമാണ് ശാസിക്കുന്നത്. കുറ്റമേറ്റു പറയുന്നവന് ശിക്ഷ ഒഴിഞ്ഞു കിട്ടും. അക്രമം കൊണ്ട് നീതി നടത്തുന്നവൻ കന്യകയുടെ ശുദ്ധി അപഹരിക്കാൻ ആഗ്രഹിക്കുന്ന ആശണ്ഠനെ പോലെയാണ്. മൗനം കൊണ്ട് ബുദ്ധിമാനായി കരുതപ്പെടുന്നവനുണ്ട്, അതിഭാഷണം കൊണ്ട് വെറുക്കപ്പെടുന്നവനുമുണ്ട്. മറുപടി പറയാൻ കഴിവില്ലാത്തത് കൊണ്ട് മൗനം ദീക്ഷിക്കുന്നവനുമുണ്ട്. സംസാരിക്കേണ്ടത് എപ്പോഴെന്ന് അറിയാവുന്നത് കൊണ്ട് മൗനം പാലിക്കുന്നവനുമുണ്ട്. ഉചിതമായ സമയം വരെ ബുദ്ധിമാൻ മൗനം പാലിക്കും. പൊങ്ങച്ചക്കാരനും പോഷനും സമയനോട്ടമില്ല. അമിത ഭാഷി നിന്ദനാണ്. തള്ളിക്കേറി സംസാരിക്കുന്നവനും വെറുക്കപ്പെടും. ദൗർഭാഗ്യം ഭാഗ്യമായി തീരാം, ഭാഗ്യം ദൗർഭാഗ്യമായും. നിഷ്പ്രയോജനമായ ദാനമുണ്ട്, ഇരട്ടി മടക്കി കിട്ടുന്ന ദാനവുമുണ്ട്. അവമതിയിലേക്ക് നയിക്കുന്ന ബഹുമതിയുണ്ട്, താഴ്മയിൽ നിന്ന് മഹത്വത്തിലേക്ക് ഉയരുന്നവരുമുണ്ട്. കുറഞ്ഞ വിലയ്ക്ക് ഏറെ വാങ്ങുന്നവരുണ്ട്, ഏഴിരട്ടി കൊടുക്കുന്നവരുമുണ്ട്. ബുദ്ധിമാൻ സംസാരത്തിലൂടെ പ്രീതി നേടുന്നു, പോഷന്റെ ഉപചാരം വ്യർത്ഥമാണ്. പോഷന്റെ ദാനം നിനക്ക് ഉതകുകയില്ല, അവന്റെ പ്രതീക്ഷ ഏഴിരട്ടിയാണ്. അവൻ അല്പം നൽകുകയും അധികം വീമ്പടിക്കുകയും ചെയ്യുന്നു. അവർ തന്നെ തന്നെ കൊട്ടിഘോഷിക്കുന്നു. ഇന്ന് കടം കൊടുത്ത് നാളെ തിരികെ ചോദിക്കുന്നവൻ നിന്ദ്യനാണ്. പോഷൻ പറയും, എനിക്ക് സ്നേഹിതന്മാരാരുമില്ല, എന്റെ സൽപ്രവർത്തികൾക്ക് പ്രതിഫലം ലഭിക്കുന്നില്ല. എന്റെ അപ്പം ഭക്ഷിക്കുന്നവൻ എന്നെ നിന്ദിക്കുന്നു. എത്രയോ പേർ അവനെ പരിഹസിക്കും, അതും എത്ര പ്രാവശ്യം. വാക്കിൽ പിഴയ്ക്കുന്നതിനേക്കാൾ ഭേദമാണ് കാൽ തെറ്റി വീഴുന്നത്. ദുഷ്ടൻ അതിവേഗം നിലം പതിക്കുന്നു. അജ്ഞരുടെ അധരങ്ങൾ ആവർത്തിക്കുന്ന അവസരോചിതമല്ലാത്ത കഥ പോലെയാണ് സംസ്കാരശൂന്യൻ. പോഷന്റെ നാവിൽ നിന്ന് വരുന്ന സൂക്തങ്ങൾ തിരസ്കരിക്കപ്പെടുന്നു. അവസരോചിതമല്ല അവന്റെ വാക്ക്. ദാരിദ്ര്യം പാപത്തിൽ നിന്ന് ഒരുവനെ അകറ്റി നിർത്താം. വിശ്രമവേളയിൽ മനസാക്ഷി അവനെ അലട്ടുന്നില്ല. അപമാനഭീതിയാൽ നശിക്കുന്നവരുണ്ട്, പോഷന്റെ വാക്കു ഭയന്ന് ജീവൻ ഒടുക്കുന്നവരുണ്ട്. മിഥ്യാഭിമാന നിമിത്ത സ്നേഹിതന് വാഗ്ദാനം നൽകുന്നവൻ അനാവശ്യമായ അവന്റെ ശത്രുത നേടുന്നു. നുണ വികൃതമായ കറയാണ് അജ്ഞന്റെ അതരത്തിൽ അതെപ്പോഴും കാണും. കള്ളൻ നുണയനേക്കാൾ ഭേദമാണ് രണ്ടുപേരുടെയും ഇതി നാശം തന്നെ. നുണ പറയുന്ന പ്രവണത അപകീർത്തി വരുത്തുന്നു. അപമാനം അവനെ അനുധാവനം ചെയ്യും. ബുദ്ധിപൂർവമായ സംസാരം ഉത്കർഷത്തിന് നിദാനം. വിജ്ഞൻ മഹാന്മാരെ പ്രസാദിപ്പിക്കും. മണ്ണിൽ അധ്വാനിക്കുന്നവൻ വിളവ് കുന്നുകൂട്ടും. പ്രബലരെ പ്രീതിപ്പെടുത്തുന്നവന്റെ തെറ്റുകൾക്ക് മാപ്പ് ലഭിക്കും. സമ്മാനങ്ങളും ദാനങ്ങളും ജ്ഞാനികളെ അന്ധരാക്കുന്നു. വായിൽ തിരികെ തുണി പോലെ അവ ശാസനകളെ നിശബ്ദമാക്കുന്നു. മറഞ്ഞിരിക്കുന്ന ജ്ഞാനവും അജ്ഞാതമായ നിധിയും കൊണ്ട് എന്തു പ്രയോജനം? സ്വന്തം പോഷത്വം മറച്ചു വയ്ക്കുന്നവൻ സ്വന്തം ജ്ഞാനം മറച്ചു വയ്ക്കുന്നവനേക്കാൾ ഭേദമാണ്. കർത്താവിനെ തേടുന്ന ദീർഘക്ഷമയാണ് അനിയന്ത്രിയമായ ജീവിത സാരഥ്യത്തേക്കാൾ ഭേദം. മകനെ, നീ പാപം ചെയ്തിട്ടുണ്ടോ? ഇനി പാപം ചെയ്യരുത്. പഴയ പാപങ്ങളിൽ നിന്നുള്ള മോചനത്തിനായി പ്രാർത്ഥിക്കുക. സർപ്പത്തിൽ നിന്നെന്ന പോലെ പാപത്തിൽ നിന്ന് ഓടി അകലുക. അടുത്തു ചെന്നാൽ അത് കടിക്കും. അതിന്റെ പല്ലുകൾ സിംഹത്തിന്റെ പല്ലുകളാണ്. അത് ജീവൻ അപഹരിക്കും. നിയമലംഘനം ഇരുവായ്ത്തല വാൾ പോലെയാണ്. അതുണ്ടാക്കുന്ന മുറിവുകൾ ഉണങ്ങുകയില്ല. ഭീകരതയും അക്രമവും ധനം നശിപ്പിക്കുന്നു. അതുപോലെ അഹങ്കാരിയുടെ ഭവനം ശൂന്യമായിത്തീരുന്നു. ദരിദ്രന്റെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നു. അവന് നീതി ലഭിക്കാൻ വൈകുകയില്ല. ശാസന വെറുക്കുന്നവൻ പാപിയുടെ വഴിയിലാണ്. കർത്താവിനെ ഭയപ്പെടുന്നവൻ ഹൃദയം കൊണ്ട് പശ്ചാത്തപിക്കുന്നു. വാക്ചാതുര്യമുള്ളവൻ പ്രശസ്തി നേടുന്നു. ജ്ഞാനി തന്റെ പാളിച്ച കണ്ടുപിടിക്കുന്നു. അന്യന്റെ പണം കൊണ്ട് വീട് പണിയുന്നവൻ തന്റെ ശവകുടീരത്തിന് കല്ല് ശേഖരിക്കുന്നവനെ പോലെയാണ്. ദുഷ്ടരുടെ സമൂഹം ചണനാരുകൂട്ടി വെച്ചതുപോലെയാണ്. അവർ അഗ്നിയിലെരിഞ്ഞു തീരും. പാപിയുടെ പാത കല്ലുപാകി മിനുസപ്പെടുത്തിയിരിക്കുന്നു. അത് അവസാനിക്കുന്നത് പാതാളത്തിലാണ്. നിയമവിധേയൻ വികാരങ്ങളെ നിയന്ത്രിക്കുന്നു. ജ്ഞാനം ദൈവഭക്തിയിൽ പൂർണ്ണമാകുന്നു. ബുദ്ധിസാമർഥ്യമില്ലാത്തവനെ പഠിപ്പിക്കുക സാധ്യമല്ല. എന്നാൽ നീരസം വളർത്തുന്ന ഒരു തരം സാമർഥ്യമുണ്ട്. ബുദ്ധിമാന്റെ ജ്ഞാനം കവിഞ്ഞൊഴുകുന്ന നദി പോലെ പെരുകുന്നു. അവന്റെ ഉപദേശം വറ്റാത്ത നീരുറവയാണ്. പോഷന്റെ മനസ്സ് ഓട്ടക്കലം പോലെയാണ്. അതിൽ അറിവ് തങ്ങി നിൽക്കുകയില്ല. അറിവുള്ളവൻ ജ്ഞാന സൂക്തങ്ങൾ കേൾക്കുമ്പോൾ അവയെ പുകഴ്ത്തുകയും പരിപുഷ്ടമാക്കുകയും ചെയ്യും. പോഷനവ പുച്ഛിച്ചു പുറന്തള്ളും. പോഷന്റെ സംസാരം ഭാരമുള്ള ചുമട് പോലെയാണ്. ബുദ്ധിമാന്റെ സംഭാഷണം ആനന്ദം ഉളവാക്കുന്നു. സദസ്യർ ബുദ്ധിമാന്റെ സംസാരം സ്വാഗതം ചെയ്യുകയും അതേപ്പറ്റി ചിന്തിക്കുകയും ചെയ്യുന്നു. പോഷന് ജ്ഞാനം വീണു തകർന്ന വീട് പോലെയാണ്. അജ്ഞന്റെ അറിവ് പരസ്പര ബന്ധമില്ലാത്ത പുലമ്പലാണ്. മൂടന് വിദ്യാഭ്യാസം കാലുകളിൽ ചങ്ങല പോലെയും വലതുകൈയിൽ വിലങ്ങ് പോലെയുമാണ്. പോഷൻ ഉറക്കച്ചിരിക്കുന്നു. ബുദ്ധിമാൻ നിശബ്ദം പുഞ്ചിരിക്കുന്നു. ബുദ്ധിമാന് വിദ്യ സ്വർണ്ണാഭരണം പോലെയും വലതുകൈയിൽ വള പോലെയുമാണ്. പോഷൻ വീട്ടിലേക്ക് തള്ളിക്കയറുന്നു. അനുഭവ സമ്പന്നൻ ഉപചാരപൂർവ്വം അതിന്റെ മുമ്പിൽ നിൽക്കുന്നു. സംസ്കാരശൂന്യൻ വീട്ടിനുള്ളിലേക്ക് ഒളിഞ്ഞു നോക്കുന്നു. സംസ്കാര സമ്പന്നൻ പുറത്ത് കാത്തു നിൽക്കുന്നു. വാതിൽക്കൽ ഒളിഞ്ഞു നിന്ന് ശ്രദ്ധിക്കുന്നത് അപമര്യാദയാണ്. വിവേകി അങ്ങനെ ചെയ്യാൻ ലജിക്കും. വ്യർത്ഥഭാഷകൻ അന്യരുടെ വാക്കുകൾ ആവർത്തിക്കുന്നു. വിവേകി വാക്കുകൾ തൂക്കി ഉപയോഗിക്കുന്നു. പോഷന്റെ മനസ്സ് വായിലും ബുദ്ധിമാന്റെ വായ മനസ്സിലുമാണ്. ദൈവഭയമില്ലാത്തവൻ പ്രതിയോഗിയെ ശപിക്കുമ്പോൾ തന്നെ തന്നെയാണ് ശപിക്കുന്നത്. പരദോഷകൻ തന്നെ തന്നെ മലിനനാക്കുന്നു. അവനയാൾക്കാർക്ക് നിന്ദനാണ്. ചെളിയിൽ പൂണ്ട കല്ലുപോലെയാണ് അലസൻ. അവന്റെ നിന്ദയാവസ്ഥയെ എല്ലാവരും പരിഹസിക്കുന്നു. അലസൻ ശുചിത്വമില്ലാത്ത ചാണകക്കൂനയിലെ ചേർന്ന് തുല്യം. അതിനെ സ്പർശിക്കുന്നവൻ കൈ കുടഞ്ഞു കളയുന്നു. ദുർമാർഗിയുടെ പിതാവായിരിക്കുക അപകീർത്തികരമാണ്. പെൺകുട്ടി ജനിക്കുന്ന നഷ്ടമാണ്. വിവേകമുള്ള പുത്രിക്ക് വരനെ ലഭിക്കും. ലജ്ജാകരമായി പ്രവർത്തിക്കുന്ന പുത്രി പിതാവിന് ദുഃഖഹേതുവാണ്. അടക്കമില്ലാത്ത മകൾ പിതാവിനും ഭർത്താവിനും അപകീർത്തി വരുത്തുകയും ഇരുവരാലും വെറുക്കപ്പെടുകയും ചെയ്യുന്നു. അനവസരത്തിൽ പറയുന്ന കഥ വിലാപവേളയിൽ സംഗീതം പോലെയാണ്. എന്നാൽ ജ്ഞാനത്തിന്റെ ശിക്ഷണം എപ്പോഴും ഉചിതമാണ്. മൂടനെ വിദ്യ അഭ്യസിപ്പിക്കുന്നത് പൊട്ടിയ കലത്തിന്റെ കഷണങ്ങൾ ഒട്ടിച്ചു ചേർക്കുന്നത് പോലെയാണ്. അല്ലെങ്കിൽ ഗാഢനിദ്രയിൽ ലയിച്ചവനെ ഉണർത്തുന്നത് പോലെയാണ്. മൂടനോട് കഥ പറയുന്നവൻ അർത്ഥനിദ്രാവസ്ഥയിൽ കഴിയുന്നവനോടാണ് പറയുന്നത്. പറഞ്ഞു കഴിയുമ്പോൾ എന്താണ് പറഞ്ഞതെന്ന് അവൻ ചോദിക്കും. മരിച്ചവനെ ഓർത്ത് കരയുക. അവന്റെ പ്രകാശം അണഞ്ഞു പോയി. പോഷനെ ഓർത്ത് കരയുക. അവന്റെ ബുദ്ധി കെട്ടുപോയി. മരിച്ചവനെ ഓർത്ത് ഏറെ കരയേണ്ട. അവന് വിശ്രമം ലഭിച്ചു. പോഷന്റെ ജീവിതം മരണത്തേക്കാൾ കഷ്ടമാണ്. മരിച്ചവന് വേണ്ടിയുള്ള വിലാപം 7 ദിവസം കൊണ്ട് അവസാനിക്കുന്നു. പോഷന് വേണ്ടിയോ ദൈവഭയമില്ലാത്തവന് വേണ്ടിയോ ഉള്ളത് അവന്റെ ജീവിതകാലം മുഴുവൻ നീണ്ടു നിൽക്കുന്നു. മൂടനുമായി അധികം സംസാരിക്കുകയോ ബുദ്ധിശൂന്യനെ സന്ദർശിക്കുകയോ അരുത്. അവനിൽ നിന്ന് അകന്നു നിൽക്കുക. അവൻ നിന്നെ കുഴപ്പത്തിലാക്കും. തന്നെ തന്നെ കുടഞ്ഞ് അവൻ നിന്റെ മേൽ ചെളി തെറിപ്പിക്കും. അവനെ ഒഴിവാക്കുക. നിനക്ക് സ്വസ്ഥത ലഭിക്കും. അവന്റെ ഫോഷത്ത് നിന്നെ വലക്കുകയില്ല. ഈയത്തേക്കാൾ ഭാരമുള്ളത് എന്താണ്? അതിന്റെ പേര് ഫോഷൻ എന്നല്ലാതെ മറ്റെന്താണ്? മണലും ഉപ്പും ഇരുമ്പ് കട്ടിയും പോഷനേക്കാൾ എളുപ്പത്തിൽ വഹിക്കാവുന്നതാണ്. കെട്ടിടത്തിന്റെ ശക്തിയായി ഉറപ്പിച്ചിരിക്കുന്ന ഉത്തരം ഭൂമി കുലുക്കത്തിലും ഇളകുകയില്ല. ബുദ്ധിപൂർവമായ ആലോചന കൊണ്ട് ദൃഢമായ മനസ്സ് ഏത് വിപത്സന്ധിയിലും കുലുങ്ങുകയില്ല. ബുദ്ധിപൂർവമായ ചിന്തയിൽ ഉറപ്പിച്ച മനസ്സ് സ്തൂപനിരയിലെ വെൺകളി അലങ്കാരം പോലെയാണ്. മലമുകളിലെ വേലി കാറ്റ് തിളകിപ്പോകുന്നത് പോലെ മൂഢലക്ഷ്യമുള്ള അധീര മനസ്സ് അപകടത്തിൽ ചഞ്ചലമാകും. കണ്ണിൽ കുത്തിയാൽ അശ്രുക്കൾ ഒഴുകും, ഹൃദയം നോവിച്ചാൽ വികാരം പ്രകടമാകും. പക്ഷികളെ എറിഞ്ഞാൽ അവ ഭയപ്പെട്ട് പറന്നുപോകും. സ്നേഹിതനെ നിന്ദിച്ചാൽ സൗഹൃദം അവസാനിക്കും. സ്നേഹിതനെതിരെ നീ വാളെടുത്തു പോയാൽ പോലും നിരാശനാകേണ്ട, സൗഹൃദം വീണ്ടെടുക്കാൻ സാധിക്കും. സ്നേഹിതനെതിരെ നീ സംസാരിച്ചാലും അസ്വസ്ഥനാകേണ്ട, അനുരഞ്ജന സാധ്യതയുണ്ട്. എന്നാൽ നിന്ന, ധിക്കാരം, രഹസ്യം വെളിപ്പെടുത്തൽ, ചതി എന്നിവ സ്നേഹിതരെ ഓടിച്ചു കളയുന്നു. അയൽക്കാരന്റെ ദാരിദ്ര്യത്തിൽ അവന്റെ വിശ്വാസം ആർജിച്ചാൽ അവന്റെ ഐശ്വര്യത്തിൽ നിനക്കും പങ്കുചേരാം. കഷ്ടകാലത്ത് അവനോട് ചേർന്ന് നിന്നാൽ അവന്റെ അവകാശത്തിൽ നിനക്കും പങ്കാളിയാകാം. തീച്ചുളയിൽ നിന്ന് നീരാവിയും പുകയും ജ്വാലയ്ക്ക് മുമ്പേ ബഹിർഗമിക്കുന്നത് പോലെ നിന്ന രക്തച്ചൊരിച്ചിലിന്റെ മുന്നോടിയാണ്. സ്നേഹിതനെ രക്ഷിക്കുന്നതിൽ ഞാൻ ലജ്ജിക്കുകയില്ല, ഞാൻ അവനിൽ നിന്ന് മറഞ്ഞിരിക്കുകയുമില്ല. എന്നാൽ അവൻ നിമിത്തം എനിക്ക് എന്തെങ്കിലും ഉപദ്രവം സംഭവിച്ചാൽ അതേപ്പറ്റി കേൾക്കുന്നവരെല്ലാം അവനെ സൂക്ഷിച്ചുകൊള്ളും. എന്റെ വായിക്ക് കാവൽക്കാരനും എന്റെ ചുണ്ടുകളിൽ വിവേകത്തിന്റെ മുദ്രയും ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ വീഴുകയോ നാവ് മൂലം നശിക്കുകയോ ചെയ്യുകയില്ലായിരുന്നു. എന്റെ പിതാവും ജീവിതത്തിന്റെ നിയന്ത്രാതാവുമായ കർത്താവെ, അവയുടെ ഇഷ്ടത്തിന് എന്നെ ഏൽപ്പിച്ചു കൊടുക്കരുത്. അവ നിമിത്തം ഞാൻ വീഴാനിടയാക്കരുത്. എന്റെ ചിന്തകളെ നേർവഴിക്ക് നയിക്കാനൊരു ചാട്ടയും എന്റെ വികാരങ്ങൾക്ക് വിവേകപൂർണമായ നിയന്ത്രണവും ഉണ്ടായിരുന്നെങ്കിൽ എന്റെ പാപങ്ങൾ ശിക്ഷിക്കപ്പെടാതെ പോവുകയില്ല, എന്റെ കുറ്റങ്ങൾ അവഗണിക്കപ്പെടുകയുമില്ല. എന്റെ പാപങ്ങളും കുറ്റങ്ങളും പെരുകി ഞാൻ എന്റെ ശത്രുക്കൾക്ക് കീഴ്പ്പെടുകയോ അവർ എന്നെ ചൊല്ലി സന്തോഷിക്കുകയോ ചെയ്യുകയില്ല. എന്റെ പിതാവും ദൈവമായ കർത്താവേ, എന്റെ ദൃഷ്ടികൾ ഔദ്ധത്യം നിറഞ്ഞതാകരുത്. അധമ വികാരങ്ങൾക്ക് ഞാൻ അടിമയാകരുത്. അമിതമായ ആഹാരപ്രിയമോ ഭോഗാസക്തിയോ എന്നെ കീഴടക്കാതിരിക്കട്ടെ. നിർലജ്ജമായ വികാരങ്ങൾക്ക് എന്നെ ഏൽപ്പിച്ചു കൊടുക്കരുത്. കുഞ്ഞുങ്ങളെ, നാവിനെ നിയന്ത്രിക്കേണ്ട എങ്ങനെയെന്ന് കേൾക്കുകയും ഈ ഉപദേശം അനുസരിക്കുന്നവൻ കുറ്റക്കാരനാവുകയില്ല. പാപിയുടെ പതനത്തിന് കാരണം അവന്റെ ചുണ്ടുകളാണ്. ചീത്ത പറയുന്നതിന്റെ അഹങ്കാരിയുടെയും വീഴ്ചയ്ക്ക് കാരണം നാവ് തന്നെ. ആണയിടുന്ന ശീലം നന്നല്ല. പരിശുദ്ധന്റെ നാമം വെറുതെ ഉരുവിടരുത്. വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 1 26 മുതലുള്ള വാക്യങ്ങൾ. 6 ദൈവം ഗബ്രിയൽ ദൂതനെ നസറേത്ത് എന്ന ഗലീല പട്ടണത്തിൽ ദാവീദ് ഗൃഹത്തിലുള്ള ജോസഫ് എന്നൊരു പുരുഷനെ വിവാഹം നിശ്ചയിച്ചിരുന്ന കന്യകയുടെ അടുക്കൽ അയച്ചു. ആ കന്യകയുടെ പേർ മറിയ എന്നായിരുന്നു. ദൂതൻ അവളുടെ അടുക്കൽ അകത്തു എന്നു, കൃപ ലഭിച്ചവളെ, നിനക്ക് വന്ദനം, കർത്താവ് നിന്നോടുകൂടെ ഉണ്ട് എന്ന് പറഞ്ഞു. അവൾ ആ വാക്ക് കേട്ട് ഭ്രമിച്ചു. ഇത് എന്തോ ഒരു വന്ദനമെന്ന് വിചാരിച്ചു. ദൂതൻ അവളോട്, മറിയെ ഭയപ്പെടേണ്ട, നിനക്ക് ദൈവത്തിന്റെ കൃപ ലഭിച്ചു. നീ ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിക്കും, അവനെ യേശു എന്ന് പേർ വിളിക്കണം. അവൻ വലിയവനാകും, അത്തനെന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. കർത്താവായ ദൈവം അവന്റെ പിതാവായ ദാവീദിന്റെ സിംഹാസനം അവന് കൊടുക്കും. അവൻ യാക്കോബ് ഗ്രഹത്തിന് എന്നേക്കും രാജാവായിരിക്കും. അവന്റെ രാജ്യത്തിന് അവസാനം ഉണ്ടാകില്ല എന്ന് പറഞ്ഞു. മറിയ ദൂതനോട്, ഞാൻ പുരുഷനെ അറിയാകിയാൽ ഇത് എങ്ങനെ സംഭവിക്കുമെന്ന് പറഞ്ഞു. അതിന് ദൂതൻ, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നെല്ലിടും. ആകയാൽ ഉത്ഭവിക്കുന്ന വിശുദ്ധ പ്രജ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. നിന്റെ ചാർച്ചക്കാരി എലിസബേത്തും വാർദ്ധക്യത്തിൽ ഒരു മകനെ ഗർഭം ധരിച്ചിരിക്കുന്നു. മച്ചി എന്ന് പറഞ്ഞു വന്നവർക്ക് ഇത് 6 ദൈവത്തിന് ഒരു കാര്യം അസാധ്യമല്ലല്ലോ എന്ന് ഉത്തരം പറഞ്ഞു. അതിനു മറിയ, ഇതാ ഞാൻ കർത്താവിന്റെ ദാസി, നിന്റെ വാക്കുപോലെ എനിക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞു. ദൂതൻ അവളെ വിട്ടുപോയി. ആ നാളുകൾ മറിയെഴുന്നേറ്റ് മലനാട്ടിൽ ഒരു യഹൂദ്യ പട്ടണത്തിൽ ബന്ധപ്പെട്ടിരുന്നു. സക്കരിയാവിന്റെ വീട്ടിലെത്തി എലിസബേത്തിനെ വന്നിച്ചു. മറിയയുടെ വന്നന എലിസബേത്ത് കേട്ടപ്പോൾ പിള്ള അവളുടെ ഗർഭത്തിൽ തുള്ളി. എലിസബേത്ത് പരിശുദ്ധാത്മാവ് നിറഞ്ഞുള്ള ആ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞത്, സ്ത്രീകളിൽ നീ അനുഗ്രഹിക്കപ്പെട്ടവൾ, നിന്റെ ഗർഭഫലവും അനുഗ്രഹിക്കപ്പെട്ടത്. എന്റെ കർത്താവിന്റെ മാതാവിന്റെ അടുക്കൽ വരുന്ന മാനം എനിക്ക് എവിടെ നിന്നുണ്ടായി? നിന്റെ വന്ദന സ്വരം എന്റെ ചെവിയിൽ വീണപ്പോൾ പിള്ള എന്റെ ഗർഭത്തിൽ ആനന്ദം കൊണ്ട് തുള്ളി. കർത്താവ് തന്നോട് അരുളിച്ചത് നിവൃത്തി ഉണ്ടാകുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. അപ്പോൾ മറിയ പറഞ്ഞത്, എന്റെ ഉള്ളം കർത്താവിനെ മഹിമപ്പെടുത്തുന്നു, എന്റെ ആത്മാവ് എന്റെ രക്ഷിതാവായ ദൈവത്തിൽ ഉല്ലസിക്കുന്നു. അവൻ തന്റെ ദാസിയുടെ താഴ്മ താഴ്ച കടാക്ഷിച്ചിരിക്കുന്നുവല്ലോ. ഇന്നു മുതൽ എല്ലാ തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് വാഴ്ത്തും. ശക്തനായവൻ എനിക്ക് വലിയവ ചെയ്തിരിക്കുന്നു. അവന്റെ നാമം പരിശുദ്ധം തന്നെ. അവനെ ഭയപ്പെടുന്നവർക്ക് അവന്റെ കരുണ തലമുറ തലമുറയോളം ഇരിക്കുന്നു. തന്റെ ഭുജം കൊണ്ട് അവൻ ബലം പ്രവർത്തിച്ചു. ഹൃദയ വിചാരത്തിൽ അഹങ്കരിക്കുന്നവരെ ചിതറിച്ചിരിക്കുന്നു. പ്രഭുക്കന്മാരെ സിംഹാസനങ്ങളിൽ നിന്ന് ഇറക്കി താണവരെ ഉയർത്തിയിരിക്കുന്നു. വിശന്നിരിക്കുന്നവരെ നന്മകളാൽ നിറച്ചു സമ്പന്നന്മാരെ വെറുതെ അയച്ചു കളഞ്ഞിരിക്കുന്നു. നമ്മുടെ പിതാക്കന്മാരോട് അരുളിച്ചെയ്തതുപോലെ അബ്രഹാമിനും അവന്റെ സന്തതിക്കും എന്നേക്കും കരുണ ഓർക്കേണ്ടതിന് തന്റെ ദാസനായ ഇസ്രയേലിനെ തുണച്ചിരിക്കുന്നു.
എല്ലാ ബുധനാഴ്ച നടത്തുന്ന ടെലിഫോണിക് പ്രാർത്ഥനാ കൂട്ടായ്മയിലേക്ക് എല്ലാ ദൈവമക്കളെയും വളരെ സ്നേഹ ആദരവോടുകൂടി ഈ സമയത്ത് സ്വാഗതം ആശംസിക്കുന്നു. പ്രത്യേകിച്ച് ഇതിന് ഈ ശുശ്രൂഷ വളരെ ധന്യമായ രീതിയിൽ മുന്നോട്ട് നയിച്ചുകൊണ്ട് പോകുന്ന ദൈവത്തെ സ്തുതിക്കുകയും ആരാധിക്കുകയും വന്ദിക്കുകയും ചെയ്യുന്നു. ഈ ശുശ്രൂഷയ്ക്ക് സജീവമായ നേതൃ നൽകുന്ന ഭദ്രാശ്രമത്തിനെ പോലത്തെ സാന്നിധ്യം കൊണ്ട് അദ്ദേഹമില്ലെങ്കിൽ തന്നെയും പ്രത്യേകം അദ്ദേഹത്തെ ഓർക്കുകയും സ്വാഗതം ആശംസിക്കുകയും ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് ഈ ശുശ്രൂഷയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന ആരാധ്യരായ എല്ലാ വൈദിക ശ്രേഷ്ഠതയും, പ്രത്യേകിച്ച് ഇന്ന് തിരുവചന ശുശ്രൂഷയ്ക്ക് നേതൃത്വം കൊടുക്കുന്നത് മന്ത്രി വർഗീസ് വർഗീസ് അച്ഛനാണ്. അച്ഛനെ പല പ്രാവശ്യം ഈ ശുശ്രൂഷയിൽ സംബന്ധിച്ചിട്ടുണ്ട്. ഒരിക്കൽ കൂടി പ്രിയപ്പെട്ട അച്ഛനെ സ്നേഹ ആദരവോടുകൂടി ഈ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ആശംസിക്കട്ടെ. ഈ ശുശ്രൂഷയെ സംബന്ധിക്കുന്ന ഭദ്രാസനത്തിന്റെ ഉള്ളിലും പുറത്തുമായിട്ടുള്ള എല്ലാ ദൈവമക്കളെയും വളരെ സ്നേഹത്തോടും ആദരവോടും കൂടെ അനുഗ്രഹീതമായ ഈ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ആശംസിക്കുന്നു. പാഠപുസ്തകത്തിലെ 94-ാമത്തെ ഗീതം ദൈവസന്നിധിയിൽ നമുക്ക് ചേർന്ന് സമർപ്പിക്കാം. വളരെ സുപരിചിതമായ അടവി തരുക്കരളിനിടയിൽ ഒരു നാരകമെന്ന വണ്ണം വിശുദ്ധരിൽ നടുവിൽ കാണുന്ന അതിശ്രേഷ്ഠനാം യേശുവിനെ അനുനിമിഷം നമ്മളെ നയിക്കുന്ന ദൈവത്തെ പാടിപ്പുകഴ്ത്തുന്ന ഈ ശ്രേഷ്ഠമായ ഗീതം ജീവിതത്തിന്റെ മനക്ലേശങ്ങളും ദുഃഖകരമായ അനുഭവത്തിൽ കൂടി ദുഃഖമായ സാഗരത്തിൽ പലപ്പോഴും ആഴ്ന്നിറങ്ങാനായിട്ട് ശ്രമിക്കുമ്പോഴും നാം അറിയാതെ നമ്മളെ പിടിച്ചുയർത്തുന്ന ദൈവത്തിന്റെ കരങ്ങൾ സാന്ത്വനം പകർത്തക്കവണ്ണം നമുക്ക് ചുറ്റും ഉണ്ടാവണമേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ദൈവസന്നിധിയിൽ ഈ ഗീതം നമുക്ക് സമർപ്പിക്കാം.
അടവി തരുക്കളിനിടയിൽ ഒരു നാരകമെന്ന വണ്ണം വിശുദ്ധരിൽ നാടുവിൽ കാണുന്നേ അതിശ്രേഷ്ഠനാമേശുവിനെ വിശുദ്ധരിൽ നാടുവിൽ കാണുന്നേ അതിശ്രേഷ്ഠനാമേശുവിനെ വാഴ്ത്തുമേ എന്റെ പ്രിയനെ ജീവകാലമെല്ലാം ഈ മരു യാത്രയിൽ നന്ദിയോടെ ഞാൻ പാടിടുമേ നന്ദിയോടെ ഞാൻ പാടിടുമേ പനിനീരുൾപ്രശാനമില്ലവൻ താമരയുമേ താഴ്വരയിൽ വിശുദ്ധരിലതി വിശുദ്ധനവൻ ആ സ സൗന്ദര്യ സമ്പൂർണനേ വിശുദ്ധീരാദി വിശുദ്ധരാമൻ ആ സൗന്ദര്യ സമ്പൂർണനേ വാഴ്ത്തുമേ എന്റെ പ്രിയനെ ജീവകാലമെല്ലാം ഈ മരു യാത്രയിൽ നന്ദിയോടെ ഞാൻ പാടിടുമേ നന്ദിയോടെ ഞാൻ പാടിടുമേ പകർന്ന തൈലം പോലിന്നാമം പാലിൽ സൗരഭ്യം വീശുന്നതാ പാഴി ദൂഷി നിന്നാകേരു കണ്ണേലിൽ എന്നെ സുഗന്ധമായി മാറ്റിടണേ പാഴി ദൂഷി നിന്നാകേരു കണ്ണേലിൽ എന്നെ സുഗന്ധമായി മാറ്റിടണേ വാഴ്ത്തുമേ എന്റെ പ്രിയനെ ജീവകാലമെല്ലാം ഈ മരു യാത്രയിൽ നന്ദിയോടെ ഞാൻ പാടിടുമേ നന്ദിയോടെ ഞാൻ പാടിടുമേ മനക്ലേശതരംഗങ്ങള ദുഃഖസാഗരത്തിൽ മുങ്ങുമ്പോൾ തിരുക്കാരം നീട്ടിയെടുത്താണു തിരുത്താരം നീട്ടിയെടുത്താണു ഭയപ്പെടേതായെന്നുരച്ചവനെ വാഴ്ത്തുമേ എന്റെ പ്രിയനെ ജീവകാലമെല്ലാം ഈ മരു യാത്രയിൽ നന്ദിയോടെ ഞാൻ പാടിടുമേ നന്ദിയോടെ ഞാൻ പാടിടുമേ തിരുഹിതമിരത്തിരത്തിടുവാൻ ഇതാ ഞാൻ ഇപ്പോൾ വന്നിരുന്നേ എന്റെ വേരയെ തികച്ചും കൊണ്ട് നിന്നെ നിന്നിരുമേ എന്റെ വേരയെ തികച്ചും കൊണ്ട് നിന്റെ മുന്നിൽ ഞാൻ നിന്നിരുമേ വാഴ്ത്തുമേ എന്റെ പ്രിയനെ ജീവകാലമെല്ലാം ഈ മരു യാത്രയിൽ നന്ദിയോടെ ഞാൻ പാടിടുമേ നന്ദിയോടെ ഞാൻ പാടിടുമേ അടവി തരുക്കളിനിടയിൽ ഒരു നാരകമെന്നവണ്ണം വിശുദ്ധാരിൽ നാടുവിൽ കാണുന്നേ അതിശ്രേഷ്ഠരാമേശുവിനെ വിശുദ്ധാരിൽ നാടുവിൽ കാണുന്നേ അതിശ്രേഷ്ഠരാമേശുവിനെ
നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിനും പുത്രനും ശുദ്ധലറൂഹായിക്കും
സുവീം
സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ പരിശുദ്ധൻ ഉയരങ്ങളിൽ ദൈവമേ നീ പരിശുദ്ധനാകുന്നു മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു ഞങ്ങൾക്ക് വേണ്ടി കൊടുത്തുറങ്ങിയപ്പെട്ടവനെ ഞങ്ങൾ ഓടകരണം ചെയ്യണമേ ദൈവമേ നീ പരിശുദ്ധനാകുന്നു മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു ഞങ്ങൾക്ക് വേണ്ടി കൊടുത്തുറങ്ങിയപ്പെട്ടവനെ ഞങ്ങൾ ഓടകരണം ചെയ്യണമേ ദൈവമേ നീ പരിശുദ്ധനാകുന്നു മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു ഞങ്ങൾക്ക് വേണ്ടി കൊടുത്തുറങ്ങിയപ്പെട്ടവനെ ഞങ്ങൾ ഓടകരണം ചെയ്യണമേ ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരണം ചെയ്യണമേ നമസ്കാരം കൈക്കൊണ്ട് ഞങ്ങളോട് കരണം ചെയ്യണമേ ദൈവമേ നിനക്ക് സ്തുതി നിനക്ക് സ്തുതി ആദികളായ നടിയാരോട് കരണ നിമിഷ രാജാവേ നിനക്ക് സ്തുതി സ്വർഗസ്തനായ ഞങ്ങളുടെ പിതാവേ രാജ്യം വരയണമേ തിരുവിട്ട് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആണമേ ഞങ്ങൾക്കാർക്കും തരണമേ ഞങ്ങളക്കാരോട് ഞാൻ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ പാപങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണമേ പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത് വിനിയോഗ സംബന്ധം ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്നാൽ രാജ്യശക്തി മോത്തവും സ്നേഹം നിനക്കുള്ളതാകുന്നു ആമീൻ പറയമേ നിനക്ക് സമാധാനം ഇതുകൊണ്ട് പറയുമേ നമ്പരാന്റെ അമ്മയെ ഭാവിയുള്ള അയാൾക്ക് വേണ്ടി ഇപ്പോഴെപ്പോഴും ഞങ്ങളുടെ സ്നേഹത്തും ഭാരക്കുമോർ ദൈവമേ നീ ഞങ്ങളോട് ചെയ്തിട്ടുള്ള സർവകൃപകൾക്കും വേണ്ടി ഞങ്ങൾ നിന്നെ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ യോഗ്യരെങ്കിലും നിന്നോടുള്ള സ്നേഹവും ഭയഭക്തിയും ഞങ്ങൾക്ക് നൽകണമേ.
ഞങ്ങളുടെ ജീവന് ഗുണവും നിന്റെ കർത്തൃത്വത്തിന് ഇഷ്ടവുമായിരിക്കുന്ന പ്രകാരം ഞങ്ങളോട് പ്രവർത്തിക്കണമേ. നിന്റെ നല്ല തിരുവിഷ്ടപ്രകാരം ഞങ്ങളെ നടത്തണമേ. എല്ലായ്പ്പോഴും നിന്റെ തിരുവിഷ്ടം ഞങ്ങളിൽ നിവർത്തിക്കപ്പെടുമാറാകണമേ. കർത്താവായ യേശുമിശിഹ, എല്ലാ മനുഷ്യരെക്കാൾ അധികമായിട്ടും എല്ലാവരെ പോലെയും നിന്റെ തിരുവമ്പാകെ ഞങ്ങൾ പാപികളാണെന്ന് ഏറ്റു പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ പാപങ്ങൾക്ക് മോചനം നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. നീ കരുണയുള്ള ദൈവമാകുന്നുവല്ലോ. ഞങ്ങൾ ജനിച്ചതു മുതൽ ഇതുവരെയും നിന്നോടും മനുഷ്യരോടും ചെയ്തിട്ടുള്ള സകല അകൃത്യങ്ങളും ഞങ്ങളോട് മോചിക്കണമേ. നീ കാരുണ്യവാനാകൊണ്ട് ഞങ്ങളോട് കുറ്റം ചെയ്തിട്ടുള്ള എല്ലാവർക്കും നീ മോചനം നൽകണമേ. നീ കരുണയുടെ കടലാകുന്നുവെന്നും ഞങ്ങളുടെ പാപം നിന്റെ മഹാസമുദ്രത്തിൽ ഒരു തുള്ളി ചെളി പോലെ ആയിരിക്കുന്നുവെന്നും ഒരു തുള്ളി ചെളി മഹാസമുദ്രത്തെ കലക്കുവാൻ കഴിയുന്നതല്ലെന്നും പറഞ്ഞിട്ടുണ്ടല്ലോ. ആകയാൽ ദൈവമേ, നിന്റെ കൃപയിൻ പ്രകാരം ഞങ്ങളോട് കരുണ ചെയ്യണമേ. നിന്റെ കരുണയുടെ ബഹുത്വത്തിൻ പ്രകാരം ഞങ്ങളുടെ പാപങ്ങൾ മായ്ച്ചു കളയണമേ. ഞങ്ങളുടെ അന്യായത്തിൽ നിന്നും ഞങ്ങളെ നന്നായി കഴുകി ഞങ്ങളുടെ പാപങ്ങളിൽ നിന്നും ഞങ്ങളെ വിടിപ്പാക്കണമേ. എന്തെന്നാൽ ഞങ്ങളുടെ അതിക്രമങ്ങൾ ഞങ്ങൾ അറിയുന്നു. ഞങ്ങളുടെ പാപങ്ങളെല്ലായ്പ്പോഴും ഞങ്ങളുടെ നേരെ വിരിക്കുന്നു. കർത്താവായ യേശുമിശിഹ, ഞങ്ങളെ പോലെയുള്ള ദുഷ്ടന്മാർക്കും പാപികൾക്കും ഒരുക്കപ്പെട്ടിരിക്കുന്ന അസ്ഥിനരകത്തിൽ നിന്നും അതിവേദനകളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. അവരുടെ അസ്ഥികിടാതെയും കുഴിച്ചാകാതെയും ഇരിക്കുന്നുവല്ലോ പരലോകത്തിൽ നിന്റെ ഇഷ്ടം പ്രവർത്തിക്കുന്നവർക്ക് ഒരുക്കപ്പെട്ടിരിക്കുന്ന പരമാനന്ദത്തിന് ഞങ്ങളെ യോഗ്യരാക്കണമേ. നിന്നെ സ്നേഹിക്കുന്നവർക്ക് നീ ഒരുക്കി വെച്ചിട്ടുള്ളതിനെ കണ്ണു കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, മനുഷ്യ ഹൃദയത്തിൽ കയറിയിട്ടുമില്ല. ചുങ്കക്കാരെയും വേശ്യ സ്ത്രീകളെയും സ്വല്പനേരം കൊണ്ട് നീതി നിഷ്ഠരാക്കി തീർത്ത നിനക്കായിരം ആയിരങ്ങളായും പതിനായിരം പതിനായിരങ്ങളായും ഉള്ള പാപങ്ങളെ സ്വല്പനേരം കൊണ്ട് മോചിപ്പാൻ ഒരു പ്രയാസവുമില്ലല്ലോ. ആകയാൽ നിന്റെ ജനകനായ പിതാവിന്റെ സ്നേഹത്തെ പ്രതിയും നിന്റെ അടുക്കൽ ധൈര്യത്തോടുകൂടെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മാതാവിനെ പ്രതിയും നിന്റെ സകല പരിശുദ്ധന്മാരുടെ പ്രാർത്ഥനയെ പ്രതിയും അയോഗ്യരായ ഞങ്ങളുടെ മഹാപാപങ്ങൾക്കും ഞങ്ങളുടെ കഠിന കുറ്റങ്ങൾക്കും പരിഹാരം വരുത്തണമേ. നീ കാരുണ്യവാനും മഹാകൃപയുള്ളവനും ഞങ്ങളുടെ ജീവന് വേണ്ടി ഉത്സാഹിക്കുന്നവനും ആകുന്നുവല്ലോ കർത്താവായ യേശുമിശിഹ. നീ സൃഷ്ടിച്ചിട്ടുള്ളതും സൃഷ്ടിക്കുന്നതുമായ സകലത്തിൽ നിന്നും നിനക്കും ഞങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി നിന്നെ അയച്ച പിതാവിനും നിന്റെ പരിശുദ്ധ റൂഹായിക്കും ഇപ്പോഴും എല്ലായ്പ്പോഴും എന്നേക്കും സ്തുതിയും വന്ദനവും യോഗ്യമാകുന്നു.
സ്ത്രീയേക ദൈവത്തിന്റെ വിതൃനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ആരാധിരായ വൈദിക സഹോദരങ്ങളെ, സ്നേഹമുള്ള മാതാപിതാക്കളെ, സഹോദരങ്ങളെ, സഭയുടെ കാനോനിക ക്രമീകരണ പ്രകാരം വളരെ പ്രാധാന്യമർഹിക്കുന്ന ദിനങ്ങളായിട്ട് നമ്മൾ ഈ ദിവസങ്ങളെ നമ്മൾ കാണുന്നു. പ്രധാനമായിട്ട് നമുക്കറിയാം ദൈവമാതാവിന്റെ വാങ്ങിപ്പ് പെരുന്നാളിനോട് അടുത്ത് വിളിച്ചുചേരുന്ന ദിനങ്ങളാണ്. മാതാവിന്റെ മധ്യസ്ഥയില് സഭ ഒന്നടങ്കം 15 ദിവസത്തെ നോമ്പ് അനുഷ്ഠിച്ച് തികഞ്ഞ ആത്മീയ ബോധത്തോടുകൂടി പ്രാർത്ഥനാപൂർവ്വം നമ്മുടെ ദിവസങ്ങളെ ക്രമീകരിച്ചിരിക്കുന്ന ദിനങ്ങളാണ്. അതോടൊപ്പം തന്നെ ഓഗസ്റ്റ് 6 സഭ ഒന്നടങ്കം ഏറ്റവും പ്രാധാന്യമുള്ളൊരു പെരുന്നാൾ ആഘോഷിക്കുകയാണ്. കൂടാര പെരുന്നാള് നമ്മുടെ കർത്താവ് തന്റെ ശിഷ്യ സമൂഹത്തെ കൊണ്ട്, പ്രത്യേകിച്ച് പത്രോസ് യാക്കോബ് യോഹന്നാൻ ശ്ലീഹായെ കൊണ്ട് ഉയർന്ന മലയിലേക്ക് കയറി അവരുടെ മുമ്പാകെ തേജസ്കരിക്കപ്പെട്ട വലിയ സംഭവത്തെ നമ്മൾ പ്രാർത്ഥനാപൂർവം അനുസ്മരിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്ന ആ ഒരു ഓർമ്മ കൊണ്ടാടുന്ന ദിനമാണ് നാളെ. ആ ദിനത്തോടനുബന്ധിച്ച് ഇന്നാൽ മിക്കവാറുമല്ല പല്ലുകളികളിലൊക്കെ ഇന്ന് വൈകിട്ട് നാളെയുമായിട്ടൊക്കെ വിശുദ്ധ ബലി അർപ്പിക്കുന്നുണ്ട്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 17-ാം അധ്യായത്തിൽ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മൾ വായിക്കുകയും ധ്യാനിക്കുകയൊക്കെ ചെയ്തിട്ടുള്ളതാണ്. കർത്താവ് പ്രകാശിക്കുന്നത് കണ്ട് പത്രോസ് സന്തോഷിച്ച വലിയ സംഭവത്തെയാണ് നമ്മൾ ഇവിടെ അനുസ്മരിക്കുന്നത്. തീർച്ചയായിട്ടും നിരന്തരം നമ്മൾ ആരാധനയിൽ ഈ സംഭവത്തെയൊക്കെ ഓർക്കുമ്പോൾ ആ ഒരു പ്രത്യേക കാരണത്താൽ വിശുദ്ധ ബലി അനുഷ്ഠിക്കുകയും അനുഭവിക്കുകയൊക്കെ ചെയ്യുമ്പോൾ പത്രോസിന് ക്രിസ്തുവിൽ നിന്നും ലഭിച്ച ആ ചൈതന്യത്തിന്റെ കിരണം നമ്മളിലും പരിവേശിപ്പിക്കുന്നു എന്നുള്ളത് ആ ഒരു ചിന്ത നമ്മളെ ഭരിക്കണം എന്ന് ഈ ഒരു ദിനത്തോടനുബന്ധിച്ച് പ്രത്യേകമായിട്ട് ഓർപ്പിക്കുകയാണ്. കൂടാര പെരുന്നാളിന്റെ എല്ലാ ആശംസകളും എല്ലാവർക്കും ഇതോടെ പറയുന്നു. നമുക്കതിന്റെ പഴയ നിയമ സാങ്കത്യമൊക്കെ പലർക്കും അറിയാം. പഴയ നിയമത്തിലും കൂടാരപ്പെരുന്നാൾ യഹൂദന്മാരുള്ള പ്രാധാന്യത്തോടുകൂടി അനുഷ്ഠിച്ച ഒരു പെരുന്നാളാണ് കൂടാരപ്പെരുന്നാള്. ഇതിന്റെ ഒരു പുതിയ രൂപത്തിലാണ് നമ്മുടെ കർത്താവിന്റെ മറുരൂപ പെരുന്നാളുമായിട്ട് ബന്ധപ്പെട്ട് സഭ വളരെ പ്രാധാന്യത്തോടുകൂടി ഈ ദിവസം കാണുന്നത്. അതുകൊണ്ട് മോറാനായ പെരുന്നാളായിട്ട് തന്നെ നമ്മൾ കാണുന്ന വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു ദിനമായിട്ടാണ് നമ്മൾ ഓഗസ്റ്റ് 6 കൂടാരപ്പെരുന്നാൾ കൊണ്ടാടുന്നത്. ഈ ദിനങ്ങളൊക്കെയും സഭ മൊത്തമായിട്ട് വ്യക്തിജീവിതത്തിലും കുടുംബജീവിതത്തിലും സഭ മൊത്തമായിട്ടും ഇടവക തലത്തിലും ഒക്കെ ആത്മീയ ചൈതന്യം, ആത്മീയ നിറവ് രൂപപ്പെട്ടു വരുവാൻ തക്കവണ്ണം കൂടുതലായി ഈ ദിനങ്ങളിൽ പ്രത്യേകിച്ച് പൈശാചികമായ ചിന്തകളും പ്രശ്നങ്ങളും ഒക്കെ സഭയ്ക്ക് വെളിയിൽ നടക്കുമ്പോൾ, അങ്ങനെയുള്ള ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ ഇതുപോലെയുള്ള സാധ്യതകൾ അനന്തമായ ആത്മീയ നിർവൃതിയിലേക്ക് നയിക്കാൻ തക്കവണ്ണം നമ്മളൊക്കെ ഇടയാകട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുകയാണ്. ഈ ദിനത്തോടനുബന്ധിച്ച് തിരുവചന ശുശ്രൂഷയ്ക്ക് നേതൃത്വം കൊടുക്കാൻ തക്കവണ്ണം കടന്നു വന്നിരിക്കുന്നത് നമുക്ക് വളരെ സുപരിചിതനായ പ്രത്യേകിച്ച് മലങ്കര സഭയിൽ ഏറ്റവും അഭിമാനിക്കപ്പെട്ട കൺവെൻഷൻ പ്രസംഗത്തിന്റെ രംഗത്തൊക്കെയും വളരെ ശ്രദ്ധയോടും വളരെ ആത്മാർത്ഥമായിട്ടും ഈ സേവനം അനുഷ്ഠിക്കുന്ന വന്ദ്യ വർഗീസ് വർഗീസച്ചനാണ്. പല പ്രാവശ്യം തിരുവനന്തപുരത്ത് തന്നെ വന്ദ്യ വർഗീസ് വർഗീസച്ചനെ സ്വാഗതം ചെയ്തിട്ടുള്ളതാണ്. പ്രത്യേകിച്ച് നമ്മുടെ ഭദ്രാസനത്തിന്റെ ഫാമിലി കോൺഫറൻസോടനുബന്ധിച്ചാണ് അച്ഛനിവിടെ കടന്നു വന്നിട്ടുള്ളത്. വളരെ ശ്രേഷ്ഠമായ ശുശ്രൂഷ രണ്ടു മൂന്ന് ദിനങ്ങളിൽ പ്രത്യേകിച്ച് പരിശുദ്ധ ഭാവതിരിമയുടെയൊക്കെ സാന്നിധ്യം ഉണ്ടായിരുന്ന മഹാ വലിയ സമ്മേളനത്തിൽ അച്ഛന്റെ മൂല്യമുള്ള വാക്കുകളൊക്കെയും കേട്ട് സഭ മുഴുവൻ, ഭദ്രാസനം മുഴുവൻ ധന്യമായ നിമിഷങ്ങളായിട്ട് അതിനെ മനസ്സിലാക്കുന്നു. വീണ്ടും തിരക്കിട്ട ദിനങ്ങളിലും ഈ ബുധനാഴ്ച ദിവസം അച്ഛന്റെ വാക്കുകൾ കേൾപ്പാൻ തക്കവണ്ണം തീർച്ചയായിട്ടും ഭദ്രാസനത്തിൽ ഈ പ്രാർത്ഥന ശുശ്രൂഷിക്കുന്ന എല്ലാ ആളുകളും കാതോർത്തിരിക്കുന്നു എന്നുള്ളത് നമ്മൾ വളരെ സന്തോഷപൂർവ്വം ദൈവമുമ്പാകെ പ്രാർത്ഥിക്കുകയും ദൈവത്തിന് നന്ദി അർപ്പിക്കുകയും ചെയ്യുന്നു. വളരെ തിരക്കുള്ള ദിനങ്ങളാണ് അച്ഛൻ്റെ. എങ്കിൽ തന്നെയും ഇങ്ങനൊരു കാര്യം ആവശ്യപ്പെട്ടപ്പോൾ പല പ്രാവശ്യവും അച്ഛൻ സംബന്ധിച്ചു, വീണ്ടും അതിൽ അച്ഛനെ സംബന്ധിക്കുന്നു. ഭദ്രാസനത്തിൻ്റെ അവയിലുള്ള സ്വാഗതവും നന്ദിയൊക്കെ അച്ഛനോട് ആവഹമായിട്ട് അറിയിക്കുന്നു. ഇപ്പോഴ് തിരുവചന ശുശ്രൂഷയ്ക്ക് മുമ്പ് സുവിശേഷ ഗീതങ്ങളിലെ 118-ാമത്തെ ഗീതം സന്നിധിയിൽ നമുക്ക് ചേർന്ന് സമർപ്പിക്കാം. 118-ാമത്തെ ഗീതം. അടലേറും ജീവിതം അരുവിൽ നീ തളരുകയോ ഇനി സഹജേ. പലപ്പോഴും ദുസ്സഹമായ ജീവിത സാഹചര്യങ്ങളിൽ പ്രത്യാശയുടെയും പ്രതീക്ഷയുടെയും കിരണങ്ങൾ ഉയരങ്ങളിൽ നിന്ന് ലഭിക്കുന്ന ശക്തിയാണ്. ആ ശക്തി ജീവിതത്തിൽ ഏത് പ്രതിബന്ധങ്ങളെ മറികടക്കത്തക്കവണ്ണം നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ പ്രോജ്വലിക്കുന്നു എന്നുള്ള വലിയൊരു യാഥാർത്ഥ്യം ഈ ഗീതം ദൈവമുമ്പാകെ സമർപ്പിക്കുമ്പോൾ നമ്മൾ തിരിച്ചറിയുന്നു. ഓരോ നിമിഷവും അന്വേഷിക്കുന്ന മനുഷ്യനെ കണ്ണിന്റെ കൃഷ്ണമണി പോലെ കാത്തു സൂക്ഷിക്കുന്ന ദൈവകരങ്ങൾ ഓരോ നിമിഷങ്ങളും അനുഭവിക്കാൻ തക്കവണ്ണമുള്ള ഭാഗ്യം ഈ സമർപ്പണ ജീവിതത്തിൽ കൂടി ഇടയാകണമേ എന്ന ദൈവമുമ്പാകെ അപേക്ഷിച്ചുകൊണ്ട് ഈ പാട്ട് ദിവസത്തിൽ സമർപ്പിക്കാം. സുവിശേഷ ഗീതങ്ങളിലെ 118-ാമത്തെ ഗീതം.
പഴലേറും ജീവിതമാരുവിൽ നീ തളരുകയോ ഇനി സഹജേ. പഴലേറും ജീവിതമാരുവിൽ നീ തളരുകയോ ഇനി സഹജേ. നിന്നെ വിളിച്ചവൻ കണ്ണിൻമാണി പോലെ കാത്തിടുമേ. മദ്യം മാനെ വഴുനാടയാവൻ താങ്ങി നടത്തിടും പൊങ്കാരത്താൽ. അഴലേറും ജീവിതമാരുമെ നീ തളരുകയോ ഈ സഹജേ. കരുതുകേണ്ടതിൻ ഭീകരങ്ങൾ കെടുവികൾ തീർത്തവൻ തഴുവിടുമേ. അഴലേറും ജീവിതമാരുവിൽ നീ തളരുകയോ ഇനി സഹജേ. മരുഭൂപ്രയാണത്തിൽ ചാരിടുവാ ഒരു നല്ല നിരക്കില്ലയോ. കരുതും കവൻ വേണ്ടതല്ല തളരാതയാടുക. അഴലേറും ജീവിതമാരുവിൽ നീ തളരുകയോ ഇനി സഹജേ.
തിരുവചന ധ്യാനത്തിനായിട്ട് വന്നി വർഗീസ് ഫോറിസിനെ ഉള്ള സ്നേഹാദരവോടുകൂടി സ്വാഗതം ആശംസിക്കുന്നു.
ദൈവതിരതാവർത്തിനെ മഹത്വമുണ്ടായിരിക്കട്ടെ. വന്നിരായ വൈദികരെ, സ്നേഹമുള്ള മാതാപിതാക്കളെ, സഹോദരങ്ങളെ, ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഏവരുമേ, ഒരിക്കൽ കൂടി ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുവാൻ സാധിച്ചതിൽ സർവശക്തനായ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ആമുഖ വാക്കുകളിൽ ബഹുമാനപ്പെട്ട രാജേഷ് അച്ഛൻ ഓർമ്മിപ്പിച്ചു, ഓഗസ്റ്റ് മാസം 6-ാം തീയതി കൂടാരപ്പെരുന്നാളെ അല്ലെങ്കിൽ മറുരൂപ പെരുന്നാളായി സഭ മാറാനായ കർത്തൃദിവസമായി ആചരിക്കുകയാണ്. ഇന്ന് സന്ധ്യയ്ക്കും നാളെ പ്രഭാതത്തിലെ വിശുദ്ധ കുർബാനയും ഈ പെരുന്നാളിന്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ്. യഥാർത്ഥത്തിൽ ഈ പെരുന്നാളിന്റെ പശ്ചാത്തലത്തെ കുറിച്ച് അച്ഛൻ ഓർപ്പിച്ചതിന്റെ വെളിച്ചത്തിൽ ഈ പെരുന്നാളിലൂടെ ഈ കാലഘട്ടത്തിൽ നമുക്ക് ലഭിക്കുന്ന ദൈവീക സന്ദേശത്തെ കുറിച്ച് അല്പസമയം നമുക്കൊന്ന് ചിന്തിക്കാം. യഹൂദന്മാരുടെ ചരിത്രത്തിലെ 3 പ്രധാനപ്പെട്ട പെരുന്നാളുകൾ അവർ ആഘോഷിച്ചിരുന്നു: പെസഹ പെരുന്നാളും പെന്തിക്കോസ്തി പെരുന്നാളും കൂടാര പെരുന്നാളും. യഥാർത്ഥത്തിൽ യേശുക്രിസ്തുവിന്റെ ഉയർപ്പിനോടുകൂടി പരിശുദ്ധ സഭ ഇഹലോകത്തിൽ ക്രിസ്തുവിന്റെ സുവിശേഷം വഹിച്ച് ക്രിസ്തുവിന്റെ ശരീരമായി ഇഹലോകത്തിൽ സാക്ഷ്യ ജീവിതം നയിക്കുകയും യഹൂദ പാരമ്പര്യത്തിലെ പെരുന്നാളുകളെയും ആചരണങ്ങളെയും യഥാർത്ഥത്തിൽ ക്രൈസ്തവ പാരമ്പര്യത്തിൽ പുതിയ അർത്ഥതലത്തിൽ സഭ സ്വീകരിക്കുകയും ചെയ്തു. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെ ഒന്നുകൂടെ ഒന്ന് മനസ്സിലാക്കുന്നത് നല്ലതാണ്. പലരുടെയും മനസ്സിലിരിക്കുന്നത് യഹൂദ പാരമ്പര്യത്തിന്റെ പിന്തുടർച്ചയാണ് ക്രിസ്തീയ പാരമ്പര്യവും പ്രത്യേകിച്ച് പെരുന്നാളുകളും വിശ്വാസവുമല്ല. ആ കാഴ്ചപ്പാട് ശരിയല്ല. യഹൂദ പാരമ്പര്യത്തിൽ നിഴലായി നിലനിന്നിരുന്നത് യഥാർത്ഥത്തിൽ യേശുക്രിസ്തുവിലൂടെ യഹൂദ പാരമ്പര്യത്തിൽ നിഴലായി നിന്നത് ക്രിസ്തുവിലൂടെ കാലസമ്പൂർണതയിൽ പൂർത്തീകരിക്കപ്പെടുകയും പുതിയ അർത്ഥതലത്തിൽ ആരംഭിക്കുകയും ചെയ്തു. അവിടെയാണ് നമുക്ക് പഴയ നിയമം ഒരു പശ്ചാത്തലം, അല്ലെങ്കിൽ സുറിയാനിക്കാരുടെ ഭാഷയിൽ പറഞ്ഞാൽ റോസോ ടൈപ്പ് മാതൃക എന്ന് പറയും. പഴയ നിയമത്തിൽ ആദാമും ഹവ്വായിലും ആരംഭിക്കുന്ന ചരിത്രം, അല്ലെങ്കിൽ രക്ഷാകര ചരിത്രത്തിന്റെ തുടക്കം അബ്രഹാമിൽ ആരംഭിക്കുന്നു. അബ്രഹാം മുതൽ പ്രവാചകന്മാർ വരെയുള്ള ചരിത്രത്തിൽ ഓരോ സന്ദർഭങ്ങളിലും പഴയ നിയമ ചരിത്രത്തിൽ മാതൃകയായി വർത്തിച്ചിരുന്നത് അത് വലിയൊരു സൂചനയായിരുന്നു, ക്രിസ്തുവിങ്കിലേക്കുള്ള സൂചന. യേശു ക്രിസ്തുവിൽ പൂർത്തീകരിക്കപ്പെടുകയാണ് ചെയ്തത്. അതുകൊണ്ടാണ് ക്രൈസ്തവ സഭയിൽ പെന്തക്കോസ്തി പെരുന്നാളും പെസഹ പെരുന്നാളും കൂടാര പെരുന്നാളും യേശുക്രിസ്തുവിന്റെ ജീവിതത്തിന്റെ പശ്ചാത്തലത്തിൽ പുതിയ അർത്ഥതലത്തിൽ സഭ ആചരിച്ചു. ആ അർത്ഥതലത്തിൽ സഭ ആചരിക്കുന്ന കൂടാരപ്പെരുന്നാളിന്റെ പിന്തുടർച്ചയുടെ 2 പെരുന്നാളുകളുണ്ട്. അതിൽ 1-ാമത്തെ പെരുന്നാളെ കർത്താവിന്റെ മാമോദീസ പെരുന്നാളായി യേശുക്രിസ്തുവിന്റെ ദൈവത്വം അത് ലോകത്തിന് ചരിത്രത്തിന് വെളിപ്പെട്ട യോർദാൻ നദിയിലെ കർത്താവിന്റെ മാമോദീസയുടെ അനുഭവത്തിൽ ദനഹ പെരുന്നാള് ദ ഫീസ്റ്റ് ഓഫ് എപ്പിഫനി അത് സഭ ആചരിക്കുന്നു ജനുവരി 6-ാം തീയതി. യഥാർത്ഥത്തിൽ പിതാക്കന്മാരുടെ പഠിപ്പിക്കലുകളിൽ പഴയ നിയമ ചരിത്രത്തിലെ കൂടാര പെരുന്നാളിന്റെ ഒരു പിന്തുടർച്ച നമ്മൾ കാണുന്നത് 1-ാമത് ദനഹ പെരുന്നാളിലാണ്. എന്നാൽ അതോടൊപ്പം തന്നെ ബൈസാന്റിയൻ പാരമ്പര്യത്തിലും സുറിയാനി പാരമ്പര്യത്തിലും കൂടാരപ്പെരുന്നാളിന്റെ പിന്തുടർച്ചയായി നമ്മൾ ആചരിക്കുന്ന മറ്റൊരു പെരുന്നാളാണ് ഇന്ന് വൈകിട്ട് നാളെയുമായി ആചരിക്കുന്ന കൂടാരപ്പെരുന്നാൾ. ഈ പെരുന്നാളുകളിൽ രണ്ടും എന്തുകൊണ്ട് കൂടാരപ്പെരുന്നാളിന്റെ ഒരു പശ്ചാത്തലം സ്വീകരിക്കുന്നു എന്നുള്ളത് ഒരു മുഖവരിയായി നമ്മൾ മനസ്സിലാക്കണം. 1, യഹൂദന്മാരുടെ പാരമ്പര്യത്തിൽ പെന്തിക്കോസ്തി പെരുന്നാളെ കൊയ്ത്ത് പെരുന്നാളും അതുപോലെ തന്നെ വിളവെടുപ്പിന്റെ പെരുന്നാളും ആയിരുന്നുവെങ്കിൽ, പെസഹ പെരുന്നാള് വിമോചനത്തിന്റെ സ്മരണയുടെ പെരുന്നാളായിരുന്നെങ്കിൽ, കൂടാര പെരുന്നാൾ യഹൂദന്മാരുടെ പാരമ്പര്യത്തിൽ അവരുടെ മൂന്ന് പെരുന്നാളുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിരുന്നു. യെരുശലേം ദേവാലയത്തിന്റെ വാതിലുകൾ തുറന്നിട്ട് വലിയ അഗ്നി ദേവാലയത്തിന്റെ ഭൂമുഖത്ത് വലിയ ആഴി കൂട്ടിയിട്ട് എല്ലാ മനുഷ്യരെയും സർവ്വജാതികളെയും യെരുശലേം ദേവാലയത്തിലേക്ക് ക്ഷണിക്കുന്ന 7 + 1 8 ദിവസം, 7 + 1 എന്ന് പറഞ്ഞ് 7 ദിവസം പ്രധാന ചില ചടങ്ങുകളും 8-ാം ദിവസം പെരുന്നാളിന്റെ ഒടുക്കത്തെ നാൾ മഹാദിനമായി ആചരിച്ച യഹൂദ പാരമ്പര്യത്തിലെ വലിയ പെരുന്നാളായിരുന്നു യഥാർത്ഥത്തിൽ കൂടാര പെരുന്നാൾ. അതിൽ ഏറ്റവും പ്രധാനമായി സംവേദിപ്പിച്ച ആശയം ദൈവം പ്രകാശമാകുന്നു എന്നതാണ്. ദൈവം പ്രകാശമാകുന്നു എന്ന ആശയം പെരുന്നാളിലൂടെ സംവേദിപ്പിച്ച യഹൂദന്മാരുടെ പാരമ്പര്യവും പെരുന്നാളുമായിരുന്നു കൂടാര പെരുന്നാൾ. അപ്പം ദൈവം പ്രകാശമാണ്, എല്ലാ ജാതികളെയും തന്റെ സന്നിധിയിലേക്ക് ദൈവം വിളിച്ചു വേർതിരിക്കുന്നു എന്ന മഹത്തരമായ സന്ദേശം യഹൂദ പാരമ്പര്യത്തിൽ സൂചനയായി നിലനിന്നെങ്കിൽ, അത് യേശുക്രിസ്തുവാണ് യഥാർത്ഥത്തിൽ ആ പെരുന്നാളിന്റെ ഒബ്ജക്റ്റ്. ദ കൊമമറേഷൻ ഓഫ് ദി ഓബ്ജക്ട് ഓഫ് ദി ഫീസ്റ്റ് ഈസ് പേഴ്സണലൈസ്ഡ് ഇൻ ദി ലൈഫ് ആൻഡ് പേഴ്സണാലിറ്റി ഓഫ് ജീസസ് ക്രൈസ്റ്റ്. അതാ പിതാക്കന്മാർ പറയുന്ന വാചകം. പഴയ നിയമത്തിൽ പെരുന്നാളുകൾ കൊണ്ട് സൂചിപ്പിച്ചത് വ്യക്തി ജീവിതത്തിൽ ചരിത്രത്തിൽ യേശു ക്രിസ്തുവിൽ പൂർണ്ണമാകുന്നു എന്ന മഹത്തരമായ ആശയമാണ് കൂടാര പെരുന്നാളിന്റെ പ്രകാശം. അതുപോലെ തന്നെ ജാതികളെ ദൈവസന്നിധിയിലേക്ക് വിളിച്ചു വേർതിരിക്കുന്ന മഹത്തരമായ ആശയം, അത് താനാണ് ആ ആശയത്തിന്റെ വ്യക്തി എന്ന വലിയ സത്യം യാക്കോബിനും യോഹന്നാനും പത്രോസിനും യേശു ക്രിസ്തു മലമുകളിൽ വെച്ച് കാണിച്ചു കൊടുത്ത മഹനീയമായ സന്ദേശമാണ് ഈ കൂടാര പെരുന്നാളിലൂടെ സഭ പഠിപ്പിക്കുന്നത്. ദനഹ പെരുന്നാളിൽ ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. കർത്താവിന്റെ മാമോദീസ സമയത്ത് യോഹന്നാൻ സ്വർഗത്തിൽ നിന്ന് ശബ്ദം കേട്ടു, ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. അതേ ശബ്ദമാണ് മേഘത്തിന്റെ നടുവിൽ മോശയും ഏലിയാവും ക്രിസ്തുവിനോടുകൂടെ പ്രത്യക്ഷപ്പെട്ട മരരൂപ മലയിൽ വെച്ച് പത്രോസും യോഹന്നാനും യാക്കോബും കേൾക്കുന്നത്, ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ക്രിസ്തുവിന്റെ മാമോദീസ സമയത്തും മറുരൂപ സമയത്തും, ഈ മലയിലെ മറുരൂപ സമയത്തും, ഈ രണ്ട് സന്ദർഭങ്ങളിലാണ് സ്വർഗത്തിൽ നിന്ന് സാക്ഷ്യപ്പെടുത്തൽ ഉണ്ടാകുന്നത്, ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. അതുകൊണ്ടാണ് ഈ പെരുന്നാളിനെ കൂടാര പെരുന്നാളിന്റെ പൂർത്തീകരണമായി, ഈ രണ്ട് പെരുന്നാളുകളെയും, ഫീസ്റ്റ് ഓഫ് എപ്പിഫനി ആൻഡ് ഫീസ്റ്റ് ഓഫ് ഈ മറുരൂപം ട്രാൻസ്ഫിഗറേഷൻ, ഈ രണ്ട് പെരുന്നാളുകളെയും കൂടാര പെരുന്നാളിന്റെ പിന്തുടർച്ചയായി സഭ പഠിപ്പിക്കുന്നത്. സഹോദരങ്ങളെ, എന്താണ് ഈ പെരുന്നാൾ പഠിപ്പിക്കുന്ന ആശയങ്ങൾ? ഒന്നാമത് എനിക്ക് പറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചിന്ത എന്ന് പറയുന്നത്, കർത്താവ് ആരാണ്, യേശു ആരാണ് എന്ന് യോഹന്നാന് മനസ്സിലായി യോർദാനിലെ മാമോദീസയിൽ. സാക്ഷാൽ ദൈവപുത്രനാണ് എന്റെ അരികിൽ ഈ വെള്ളത്തിൽ വന്നിരിക്കുന്നതെന്ന് യോഹന്നാൻ വെളിപ്പെട്ടു. കാരണം സ്വർഗം പറഞ്ഞു, ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. ഈ വെളിപ്പെടുത്തൽ ശിഷ്യ സമൂഹത്തിന്, 12 ശിഷ്യന്മാർക്ക് വ്യക്തമാകുന്നതിനെ തന്റെ ക്രൂശീകരണത്തിന് മുമ്പ് വ്യക്തമാകുന്ന വലിയൊരു സന്ദർഭമാണിത്. അതുകൊണ്ടാണ് കർത്താവ് യാക്കോവിനെയും യോഹന്നാനെയും പത്രോസിനെയും കൂട്ടിക്കൊണ്ട് ഉയർന്ന മലയുടെ മുകളിലേക്ക് പോയി. അവിടെ വച്ച് അവന്റെ മുഖം തേജസ്കരിക്കപ്പെട്ടു. ലോകത്തിൽ ഒരു അലക്കുകാരനും വെളുപ്പിക്കാൻ സാധിക്കാത്ത വിധം അവന്റെ വസ്ത്രം വെളുത്തു. അവന്റെ മുഖം സൂര്യനേക്കായി ശോഭിച്ചു. അപ്പൊ പത്രോസിനും യോഹന്നാനും യാക്കോബിനും മനസ്സിലായി, ഞങ്ങളുടെ ഗുരു നസറായക്കാരൻ യേശു അദ്ദേഹത്തിന് ഭൗമികമായ ഒരു ചരിത്രത്തിനപ്പുറം അഭൗമികമായ സ്വർഗീയമായ ഒരു എക്സിസ്റ്റൻസ്, ഒരു നിലനിൽപ്പുണ്ട്. അവിടെ അവരുടെ ആ ചിന്തയെ അരക്കെട്ടുറപ്പിക്കുന്നതാണ് സ്വർഗത്തിൽ നിന്ന് കേട്ട ശബ്ദം, ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. യഥാർത്ഥത്തിൽ സഹോദരങ്ങളെ, നമ്മളെ യേശുവിനെ ദൈവമായി നമ്മുടെ ജീവിതത്തിൽ സ്വീകരിച്ചിട്ടുണ്ടോ? ഇത് പ്രത്യേകിച്ച് ഒരു ആധുനിക കാലഘട്ടത്തിലെ വലിയൊരു പ്രശ്നമാണ്. നമ്മുടെ ഫാമിലി കോൺഫറൻസ് നടന്നപ്പം ഞാൻ ശ്രദ്ധിച്ചു ഒരു ചെറിയ സംഭവം, അതൊരു ഉദാഹരണം, ഒരിക്കലും ഞാനത് ഇഴത്തി പറയുന്നതായിട്ട് ആരും ചിന്തിക്കരുതേ. പരിമലത്തിരുമേനിയുടെയും പരിശുദ്ധ ദൈവമാതാവിന്റെയും യേശു ക്രിസ്തുവിന്റെയും 3 ഐക്കണുകളെ നമ്മുടെ എംജിയോസിസത്തിന്റെ സ്റ്റുഡൻസ് എല്ലാം കൂടെ അവിടെ വിൽപ്പനയ്ക്ക് വെച്ചു. അപ്പം പരിമലത്തിന് വേണ്ടി ഐക്യം നല്ല രസമായിരുന്നു, നല്ല ബ്യൂട്ടിഫുൾ ആയിരുന്നു അത് കാണാൻ. മാതാവിന്റെ ഐക്യം നല്ല ഭംഗിയായിരുന്നു, കർത്താവിന്റെ ഐക്യണം അവിടെയും ഉണ്ട്. ഞാന് ഇതെല്ലാം കഴിഞ്ഞ് ഇറങ്ങി വന്നപ്പം ഇത് ഇതിന്റെ പർച്ച സെല്ലിംഗ് നടത്തിക്കൊണ്ടിരുന്ന ഒരു കുഞ്ഞിനോട് ചോദിച്ചു, മോനെ ഇനിയും എത്ര ഐക്യണുണ്ട്? അപ്പൊ അവൻ പറഞ്ഞ ഒരു വാദം എനിക്ക് വല്ലാതെ വളരെ രസകരമായി തോന്നി. എന്റെ അച്ഛ പരിമലത്തിന് വേണ്ടി ഐക്യണം ആദ്യം തീർന്നു, മാതാവിന്റെ ഐക്യണം തീർന്നു, യേശുവിന്റെ ഐക്യം മിച്ചമുണ്ട്, യേശുവിന്റെ ഐക്യം മിച്ചമുണ്ട്. ഞാന് എന്റെ മനസ്സിൽ അന്നേരെ തോന്നിയ ഒരു ചിന്ത, ഞാനിത് ആരോടും പറഞ്ഞിട്ടില്ല. സത്യത്തിൽ നമുക്കൊക്കെ പരിമല തിരുമേനി ചരിത്രത്തിൽ ജീവിച്ചു ആ പരിചയം, അതുകൊണ്ട് തിരുമേനിയോടുള്ള നമ്മുടെ ആദരവും ഭക്തിയും വലുത്, പരിശുദ്ധ ദൈവമാതാവിനോടുള്ള ഭക്തിയും വലുത്, അതുകൊണ്ടാണ് പെട്ടെന്ന് അത് വിറ്റുപോയത് സത്യം. എന്നാൽ ഇന്നത്തെ ലോകത്തിന്റെ ഒരു വലിയ പ്രത്യേകത ഇവിടെ ഉണ്ട്, യേശുവിന്റെ ഐക്യം മിച്ചം വരികയാണ്. യേശു വന്ന് ഇപ്പോഴത്തെ ഒരു പോപ്പുലർ റിലീജിയന്റെ ഭാഗമായി യേശു ഔട്ടായി. മാർജിനലൈസിങ് ദ റിസൻ ക്രൈസ്റ്റ്. ഉത്ഥിതനായ കർത്താവ് സഭാ ജീവിതത്തിലും ആത്മീയ ജീവിതത്തിലും എല്ലാം ഇന്ന് പുറം തള്ളപ്പെടുകയാണ്. സഹോദരങ്ങളെ, മറുരൂപം പഠിപ്പിക്കുന്ന മനോഹര വസ്തുത, സകല വിശുദ്ധന്മാരും പരിശുദ്ധ ദൈവമാതാവും എല്ലാവരും ഈ പരിശുദ്ധ സഭയുടെ ആത്മീയ സംഘത്തിൽ ക്രിസ്തുവിന്റെ തേജസ് വഹിക്കുന്നവരാണ്. യേശു ക്രിസ്തുവാണ് സഭയുടെ കേന്ദ്രം. ഈ ഒരു പരമാർത്ഥതയിലേക്ക് ക്രിസ്തു, അതാണ് നമ്മളെല്ലാ ഏവൻഗേലിയൻ വായനയിലും നമ്മൾ ആവർത്തിച്ച് പ്രഖ്യാപിക്കുക, ഞങ്ങളുടെ കർത്താവും ഞങ്ങളുടെ ദൈവവും ഞങ്ങളുടെ രക്ഷകനും. ക്രിസ്തുവിലേക്ക് നയിക്കുന്നവരാണ് സകല വിശുദ്ധന്മാരും എന്നുള്ള സത്യം പർവ്വതത്തിന്റെ മുകളിൽ നമുക്ക് മനസ്സിലാകുന്ന സന്ദർഭമാണ് കൂടാരപ്പെരുന്നാൾ. അതുകൊണ്ടാണ് യഹൂദ പാരമ്പര്യത്തിൽ പർവ്വതം വളരെ പ്രധാനപ്പെട്ട സ്ഥലമാണ്. മോറിയാമലയും സീനായി മലയും ദൈവത്തിന്റെ പർവ്വതം എന്നറിയപ്പെടുന്ന ഹോറീബും ഒക്കെ പഴയ നിയമ ചരിത്രത്തിൽ പ്രകാശം ഇറങ്ങി വസിച്ച സ്ഥലങ്ങളാണ്. അതുകൊണ്ടാണ് യഹൂദന്മാരായ ഈ മൂന്ന് ശിഷ്യന്മാരെ തന്റെ ശിഷ്യ സമൂഹത്തിന്റെ പ്രതിനിധികളായി അവരെ വിളിച്ചുകൊണ്ട് പർവ്വതത്തിന്റെ മുകളിലേക്ക് കയറി പോവുക. ഇന്നും നാളെയും നടക്കുന്ന ശുശ്രൂഷയിലൂടെ നമ്മൾ ഈ താഴ്വരയിലെ നമ്മളുടെ ഭക്തിയുടേതായ കാഴ്ചപ്പാടുകളൊന്നും മാറ്റിയിട്ട് നമുക്ക് ഉയർന്ന പർവ്വതത്തിന്റെ മുകളിൽ ക്രിസ്തുവിനോടുകൂടെ കയറണം. അവിടെ വെച്ച് മാത്രമേ നമ്മുടെ ചിന്താധാരകളും കാഴ്ചപ്പാടുകളും അനുഷ്ഠാനങ്ങളും പർവ്വതത്തിന്റെ ഔന്നത്യത്തിലേക്ക് കയറുമ്പോഴേ തേജസ്കരണത്തിന്റെ അനുഭവം ഉണ്ടാകത്തുള്ളൂ. അതുകൊണ്ട് സഹോദരങ്ങളെ, ഒന്നാമത്തെ ചിന്ത, ക്രിസ്തു നമ്മുടെ ആധ്യാത്മികതയുടെ കേന്ദ്രമാണ്, അത് നമുക്ക് മനസ്സിലാകുവാൻ ഈ പെരുന്നാൾ നമ്മെ സഹായിക്കട്ടെ. രണ്ടാമത്, വളരെ പ്രധാനപ്പെട്ട മനോഹരമായി നമ്മുടെ പിതാക്കന്മാർ പറയുന്ന ഒരു വാക്കുണ്ട്, സമയവും സ്ഥലവും ഒരു നിമിഷം ചരിത്രത്തിൽ നിന്ന് മാറ്റപ്പെട്ട സന്ദർഭമാണ് കൂടാര പെരുന്നാൾ. ഞാൻ ഒന്നുകൂടി അത് പറയാം, സമയവും സ്ഥലവും ഒരു നിമിഷം മാറ്റപ്പെട്ടു എന്ന് പറഞ്ഞ അർത്ഥം എന്നാ, നമ്മളൊക്കെ ജീവിക്കുന്നത് സമയ സ്ഥല പരിമിതിയില്ല. കാര്യം ഞാനിപ്പോ ഇവിടെ ഹൂസ്റ്റണിലുണ്ട്, ബഹുമാനപ്പെട്ട വി സി വർഗീസിന്റെ വീട്ടിൽ ഇരിക്കുകയാണ്. ഞാൻ ഇവിടെ ഉള്ളപ്പം അരമനയിൽ ഉണ്ടാകത്തില്ല, ഇവിടെ ഉള്ളപ്പം എന്റെ വീട്ടിൽ മീനെടുത്ത് ഉണ്ടാകത്തില്ല. അതാണ് സ്ഥല പരിമിതി, സമയപരിമിതി. എന്നാൽ പിതാക്കന്മാർ പറയുന്നത് മറുരൂപമല, ഇറ്റ് വാസ് ദ മീറ്റിംഗ് പ്ലേസ് ഓഫ് ഹിസ്റ്റോറിക് ഹ്യൂമാനിറ്റി ആൻഡ് റിസറക്റ്റഡ് ഹ്യൂമാനിറ്റി. ചരിത്രത്തിലെ മനുഷ്യനും പുനരുത്ഥാനം ചെയ്ത അല്ലെങ്കിൽ ഉത്ഥിത ലോകത്തിലെ മനുഷ്യരും ഒരുമിച്ച് ചേർന്ന സ്ഥലമാണ്. എത്ര മനോഹരമായൊരു സ്ഥലം! പിതാക്കന്മാർ പറയുന്നത് എന്താണെന്നറിയാവോ, മരണം അനുഭവിച്ചവനും മരിക്കാൻ പോകുന്നവനും അമരണവാനും, ഒന്നുകൂടെ കേട്ടോണം ആ വാക്കെ, മരണം അനുഭവിച്ചവനും മരിക്കാൻ പോകുന്നവനും മരണം രുചിക്കാത്തവനും, ഇവർ മൂന്നൂടെ ഒരുമിച്ച് ചേർന്ന സ്ഥലമാണ് മറുരൂപമല. എന്ന അർത്ഥം, മരിച്ചയാളാണ് മോശ, ചരിത്രത്തിൽ അദ്ദേഹം മരിച്ചു, അടക്കം ചെയ്യപ്പെട്ടു. നെബോ പർവ്വതത്തിൽ പിസ്ഗ കൊടുമുടിയുടെ മുകളിൽ മോശയെ അടക്കം ചെയ്തു. പക്ഷെ മരിച്ച മോശ ഇതാ താബോർ പർവ്വതത്തിൽ. മരണം അനുഭവിക്കാൻ പോകുന്ന യേശു ക്രിസ്തു താബോർ മലയിൽ. മരണം അനുഭവിക്കാത്തതാരാണ്? ഏലിയ പ്രവാചകൻ. അദ്ദേഹം ഉടലോടെ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു. അപ്പൊ മരണം രുചിക്കാത്തവനും മരിച്ചവനും മരണം അനുഭവിക്കാൻ പോകുന്നവനും ഒരുമിച്ച് ചേർന്നു. എന്തിനു വേണ്ടിയാന്നോ? മരണം ഒന്നുമല്ല എന്ന് പഠിപ്പിക്കാൻ. മരണം ഒന്നുമല്ല ചരിത്രത്തിൽ മരണമല്ല സത്യം, ജീവനാണ് സത്യം, തേജസ്കരണമാണ് സത്യം എന്ന വലിയ ആത്മീയ സത്യം പഠിപ്പിക്കാൻ വേണ്ടി മരണം രുചിക്കാൻ പോകുന്നവനും മരിച്ചവനും മരണം രുചിക്കാത്തവനും ഇവർ മൂന്നും ഒരുമിച്ച് കൂടി. ഇങ്ങനെ ഒരു സ്ഥലം നമുക്കും എല്ലാ ദിവസവും ഉണ്ട് ജീവിതത്തിൽ. ഏതെന്നറിയാവോ? താബോർ മലയാണ് സത്യത്തിൽ വിശുദ്ധ ത്രോണോസ്. അവിടെ ചരിത്രത്തിലുള്ള മനുഷ്യരും സ്വർഗീയരും മരണത്തെ അതിജീവിച്ചവരും ഇറങ്ങി വരികയാണ്. അതുകൊണ്ടാണ് പദവി കയറുന്നതിന് മുമ്പ് എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുമ്പം വിശ്വാസികൾ ഒരുമിച്ച് പ്രാർത്ഥിക്കും. ദൂരസ്ഥർ സവിതസ്ഥരുമായി തമ്മിൽ നിരക്കും സമയം താൻ എന്നുവെച്ചാൽ അതിന്റെ അർത്ഥം ദൂരസ്ഥരും സമീപസ്ഥരും ഒരുമിച്ച് ചേരുന്ന സ്ഥലമാണിത്. എന്ന് വെച്ചാൽ ഹൂസ്റ്റണിലുള്ളവരും ഡാളസിലുള്ളവരും ഇന്ന് പള്ളി വന്നിട്ടുണ്ടെന്നല്ല അർത്ഥം, മറിച്ച് മരിച്ചവരും മരണത്തെ അതിജീവിച്ചവരും. യഥാർത്ഥത്തിൽ എല്ലാ ആശീർവാദത്തിലും അവസാനം വത്സല സഹോദരങ്ങളെ എന്ന് പറഞ്ഞു വിടുമ്പോഴും വ്യക്തമാകുന്ന വാചകം ദൂരസ്ഥരും സമീപസ്ഥരും, വാങ്ങിപ്പോയവരും ജീവനോടിരിക്കുന്നവരും, ഇവർ രണ്ടുപേരും ചരിത്രത്തിന് അതീതമായി സമ്മേളിക്കുന്ന സ്ഥലമാണ് താബോർ മല. അനുഗ്രഹിക്കപ്പെട്ട ദൈവമക്കളെ, ഓരോ ആരാധനയുടെ സന്ദർഭത്തിലും ഓരോ വിശുദ്ധ കുർബാനയുടെ സമയത്തിലും യഥാർത്ഥത്തിൽ താബോർ മലയുടെ അനുഭവമാണ്. അവിടെയാണ് യേശു ക്രിസ്തു ആ മുഖത്തിന്റെ തേജസ്സും ഇവനെന്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന ആത്മീയ ജീവിതത്തിന്റെ ഏറ്റവും വലിയ അർത്ഥതലവും നമുക്ക് ലഭിക്കുന്നത്. മൂന്നാമത് ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. അനുഗ്രഹിക്കപ്പെട്ട ദൈവമക്കളെ, പാവം പത്രോസിന്റെയും യാക്കോബിന്റെയും അതുപോലെ തന്നെ യോഹന്നാൻ ശ്ലീഹായുടെ അനുഭവം നിങ്ങൾ നോർത്തി. അവരെന്താ സംഭവിക്കുന്നതെന്ന് അവർക്ക് മനസ്സിലാകുന്നില്ല. ഇതിനെയാണ് യഥാർത്ഥത്തിൽ ഈ എക്സ്റ്റസി എന്നൊരു പദം സഭ ഉപയോഗിക്കുന്നുണ്ട്. നമ്മളൊക്കെ പ്രാർത്ഥിക്കുന്ന ചില സമയം അറിയാതെ നമ്മുടെ കണ്ണ് നിറയും. വിശുദ്ധ കുർബാനയെ അർപ്പിക്കുമ്പോഴും വിശുദ്ധ കുർബാനയെ സംബന്ധിക്കുമ്പോഴും ഒക്കെ ഒരു വല്ലാത്ത വികാരം നമുക്കുണ്ടാകും. അത് പറഞ്ഞറിയിക്കാൻ ഒക്കത്തില്ല. അവിടെ നമുക്ക് വിശദീകരണമില്ല. അതുകൊണ്ടാണ് പെട്ടെന്ന് പത്രോസ് പറഞ്ഞത്, എന്റെ ഗുരുവേ ഇവിടെ ഇരിക്കുന്നത് നല്ലത്, നിനക്ക് സമ്മതമാണ്, ഞാൻ മൂന്ന് കൂടുതലുണ്ടാക്കാം, ഒന്ന് നിനക്കും ഒന്ന് മോശയ്ക്കും ഒന്ന് ഏലിയാവിനും. ഏതായാലും വലിയൊരർത്ഥമുണ്ട്. യാക്കോബും യോഹന്നാനും പത്രോസും ഉൾപ്പെടുന്ന സമൂഹത്തിന് ഒരു കുടിൽ വേണ്ട. നമുക്കിന്ന് കുടിൽ കെട്ടാനാണ് ശ്രമം മുഴുവൻ. അത് കുടിൽ കെട്ടി ചരിത്രത്തിൽ ആത്മീയത കെട്ടിവെക്കണം, അതാണ് ആഗ്രഹം. എന്നാൽ യേശു ഉള്ളിടത്ത് ഞങ്ങളുമുണ്ട് എന്ന ബോധ്യം ശിഷ്യന്മാർക്കെങ്കിലും ഉണ്ടായി. അനുഗ്രഹിക്കപ്പെട്ട ദൈവമക്കളെ, കുടിൽ കെട്ടാൻ കർത്താവ് അനുവദിച്ചില്ല. കർത്താവ് പറഞ്ഞത് താഴ്വരയിൽ, ഈ വേദഭാഗം പ്രത്യേകിച്ച് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 17:1-6 ഭാഗത്താണ് ഇത് വിശദീകരിക്കുന്നത്. എന്നാൽ 7-9 മലയിൽ നിന്ന് ഇറങ്ങി വരുമ്പം തീയിൽ വീണാലും വെള്ളത്തിൽ വീണാലും അപകടം സംഭവിക്കുന്ന ചന്ദ്രരോഗം ബാധിച്ച മനുഷ്യ കുഞ്ഞിനെയും കൊണ്ട് മാതാപിതാക്കളെ നിൽക്കുകയാണ്. താഴ്വര മുഴുവൻ ജീവിത പ്രശ്നം കൊണ്ട് നിറഞ്ഞിരിക്കുന്നിടത്തോളം കാലം പർവ്വതത്തിന്റെ മുകളിൽ കുടിൽ കെട്ടിയിരിക്കാൻ ഒക്കത്തില്ല. യേശുക്രിസ്തു ശിഷ്യന്മാരോട് പറയുന്നുണ്ട്, എന്റെ ഉയർപ്പ് വരെ നിങ്ങൾ ഇതാരോടും പറയരുത്. എന്നാൽ മലമുകളിൽ ലഭിച്ച തേജസിന്റെ അനുഭവം താഴ്വരയിൽ പ്രസരിപ്പിക്കുക എന്ന വലിയ ദൗത്യം, ക്രിസ്തീയ ദൗത്യം ശിഷ്യന്മാരെ കർത്താവ് ഭരമേൽപ്പിക്കുകയാണ്. അവിടെയാണ് ഈ പെരുന്നാളെ നമുക്ക് അനുഭവവേദ്യമാകേണ്ടത്. നമ്മുടെ എല്ലാ ശുശ്രൂഷകളും പ്രാർത്ഥനകളും ഒക്കെ ആരാധനയുടെ തലത്തിൽ നിൽക്കും. എന്നാൽ ഫർദർ ആക്ടിവിറ്റീസ് എന്താണ് വീണ്ടും ആരാധനയ്ക്ക് ശേഷം ചെയ്യേണ്ടത് നമുക്കറിയത്തില്ല. യഥാർത്ഥത്തിൽ ക്രിസ്തുവിന്റെ ദർശനം, ദൈവദർശനം, ഡെയിഫിക്കേഷന്റെ ഒക്കെ മനോഹര ഉദാഹരണമാണിത്. ദൈവീകരണത്തിന്റെ വലിയ സാധ്യത മരരൂപമലയിൽ സിദ്ധിച്ചു. ഇനിയും ജനതയെ ദൈവീകരണത്തിലേക്ക് നയിക്കുകയെന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം, ആ ബോധ്യമാണ് ഈ മരരൂപമലയിലൂടെ ശിഷ്യന്മാർക്ക് ലഭിച്ചത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഞാൻ വീണ്ടും പറഞ്ഞതൊന്നുകൂടെ ആവർത്തിക്കുകയാണ്, ഇത് പ്രകാശത്തിന്റെ പെരുന്നാളാണ്, അതുപോലെ തന്നെ ക്രിസ്തുവിന്റെ ദൈവത്വം വെളിപ്പെട്ട സന്ദർഭമാണ്. രണ്ട് പാരമ്പര്യങ്ങൾ ഇതിന്റെ പിന്നിലുണ്ട്, ഒന്ന് ദനഹ പെരുന്നാളിന്റെയും അതുപോലെ തന്നെ മരരൂപ പെരുന്നാളിന്റെയും. പഴയ നിയമത്തിലെ കൂടാരപ്പെരുന്നാളിന്റെ പൂർത്തീകരണം. പിന്തുടർച്ച എന്ന വാക്കിനേക്കായി നല്ലത് ദ ഓബ്ജക്ട് ഓഫ് ദി കൊമമറേഷൻ ഓഫ് ദി ഫീസ്റ്റ്. പെരുന്നാളിന്റെ ആ ആ ഓർമ്മയുടെ വസ്തു, ആ പ്രധാന വസ്തു ക്രിസ്തുവിൽ പൂർത്തീകരിക്കപ്പെട്ട നിമിഷം. അതുകൊണ്ടാണ് ഈ രണ്ട് പെരുന്നാളിനും, ഗനഹാപ്പെരുന്നാളിനും കൂടാരപ്പെരുന്നാളിനും പഴയ നിയമ പിന്തുടർച്ച മാതൃക നമ്മൾ കാണുന്നത്. രണ്ടാമത് ഞാൻ പറഞ്ഞു, ക്രിസ്തുവിനോടൊപ്പം പർവ്വതത്തിന്റെ മുകളിലേക്ക് കയറുക. യേശുവാണ് ആധ്യാത്മിക ജീവിതത്തിന്റെ കാതൽ. സകല വിശുദ്ധന്മാരും പരിശുദ്ധ ദൈവമാതാവും ഒക്കെ ആ കൂട്ടായ്മയുടെ അനുഭവത്തിൽ, യഥാർത്ഥത്തിൽ ഈ ദൈവവും മനുഷ്യനും മധ്യയുള്ള മീഡിയേറ്റർ, അറ്റോൺമെന്റ് നടത്തി നമ്മളെ വീണ്ടെടുത്തത് നമ്മുടെ രക്ഷകനും ദൈവവുമായ യേശു ക്രിസ്തുവാണ്. ആ വീണ്ടെടുപ്പ് ഒരു പരിശുദ്ധനും ഒരു ശുദ്ധിമതിയും നമുക്ക് നൽകുന്നില്ല. തേജസ്കരണം, ദൈവീകരണത്തിന്റെ വലിയ വലിയ സാധ്യത ക്രിസ്തുവിലാണ്. ആ തേജസ്സിലേക്ക് വളരാൻ നമ്മെ പ്രേരിപ്പിക്കുന്ന കൂട്ടായ്മയുടെ അനുഭവമാണ് വിശുദ്ധന്മാരുടെ സഹവാസം. അത് മറുരൂപമല്ല നമ്മെ പഠിപ്പിക്കുന്നു. രണ്ടാമത് ഞാൻ പറഞ്ഞതുപോലെ സ്വർഗവും ഭൂമിയും സമ്മേളിക്കുന്ന ആരാധനയുടെ മനോഹര ദൃശ്യമാണ് കൂടാരപ്പെരുന്നാൾ നൽകുന്നത്. ആ അനുഭവം നിലനിൽക്കുവാൻ, ഓരോ ആരാധനാ സന്ദർഭങ്ങളും നിലനിൽക്കുവാൻ ദൈവം നമുക്ക് ശക്തിയും കൃപയും നൽകണം. അതുപോലെ തന്നെ സഹോദരങ്ങളെ, ഈ കൂടാരപ്പെരുന്നാളിന്റെ ഫലമാണ് യഥാർത്ഥത്തിൽ ശിഷ്യന്മാരെ സുവിശേഷീകരണത്തിനും യേശുക്രിസ്തുവിന്റെ മരണത്തിനും പുനരുത്ഥാനത്തിനും ഒരുക്കുന്നതും ശക്തി നൽകുന്നതുമെല്ലാം മറുരൂപത്തിന്റെ അനുഭവമാണ്. താഴ്വരയിൽ വേദനിക്കുന്ന മനുഷ്യർ, പ്രയാസപ്പെടുന്നവർ, അവരുടെ നന്മയ്ക്കു വേണ്ടി ആരാധനയിലൂടെ ലഭിക്കുന്ന തേജസ്കരണത്തെ മാറ്റുവാൻ നമുക്ക് സാധിക്കണം. അവിടെയാണ് ദൈവത്തിന്റെ കൃപയും അനുഗ്രഹവും നമുക്ക് ഉണ്ടാകേണ്ടത്. ഈ ശുശ്രൂഷയിൽ ഒരിക്കൽ കൂടി പങ്കെടുക്കുവാൻ സാധിച്ചതിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. എല്ലാവരും എല്ലാവരും ഈ ശുശ്രൂഷയുടെ കൂടാരപ്പെരുന്നാളിന്റെ നല്ല സന്ദേശം മനസ്സിലാക്കി ആത്മീയമായി വളരുവാൻ സർവശക്തൻ കരുണ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എന്റെ വാക്കുകളെ
വളരെ ശ്രേഷ്ഠമായ ഒരു മെസ്സേജാണ് നമുക്ക് ലഭിച്ചെന്നുള്ളൊരു സംശയമൊന്നുമില്ല. പ്രത്യേകിച്ച് കൂടാരപ്പെരുന്നാളുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ നിരന്തരം പല പ്രസംഗങ്ങളൊക്കെ കേട്ടിട്ടുണ്ടെങ്കിൽ തന്നെയും കൂടുതൽ പുതിയ ഒരു തലങ്ങളിലേക്ക് ചിന്തിക്കുവാനും കൂടുതലത് മനസ്സിലാക്കുവാനും ബോധ്യപ്പെടുവാനും തീർച്ചയായിട്ടും അച്ഛൻ്റെ ധ്യാനം ഇടയാക്കി എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ക്രിസ്തീയ ജീവിതം, തേജസ്കരിക്കപ്പെടേണ്ട ജീവിതത്തിന്റെ പ്രാധാന്യത്തെ പറ്റിയൊക്കെ വളരെ വ്യക്തമായിട്ട് അച്ഛനത് മനസ്സിലാക്കി തന്നു. അതോടൊപ്പം തന്നെ ആധുനിക ജീവിതത്തിൽ ക്രിസ്തു തള്ളപ്പെട്ടു പോകുന്ന ഒരു നൊമ്പരം അച്ഛൻ്റെ ആശയത്തിൽ കൂടി നമ്മൾ മനസ്സിലാക്കുകയും ചെയ്തു. തീർച്ചയായിട്ടും ഈ ദിനങ്ങളൊക്കെയും ദൈവത്തോട് കൂടുതൽ അടുക്കുന്ന, പ്രത്യേകിച്ച് മാതാവിന്റെ മധ്യസ്ഥനൊക്കെ നമ്മൾ അഭയം പ്രാപിക്കുമ്പോൾ മാതാവിനോട് ചേർന്ന് ക്രിസ്തുവിന്റെ തേജസ്സിന്റെ പങ്കാളികളായി തീരുവാൻ തക്കവണ്ണം നമുക്കിടയാകണമേ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. വളരെ അനുഗ്രഹീതമായ, അച്ഛനത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല, വളരെ ശ്രേഷ്ഠമായ ഒരു ദൂത് നമുക്ക് ഈ ദിനങ്ങളിൽ തന്ന അച്ഛനോട്, പ്രത്യേകിച്ച് ഈ കൂടാരപ്പെരുന്നാളിന്റെ വലിയൊരു അനുഗ്രഹം തന്നെയാണ് അച്ഛൻ നമുക്ക് പറഞ്ഞു തന്ന ചില ചുമതല. അത് ഒരിക്കൽ കൂടി ഈ പ്രാർത്ഥന കൂട്ടായ്മയുടെ പേരിൽ അച്ഛനുള്ള നന്ദി ഈ സമയത്ത് അറിയിക്കുന്നു. ഇപ്പോഴും നമ്മൾ മാതാവിന്റെ മധ്യസ്ഥ പ്രാർത്ഥന പ്രത്യേകമായിട്ട് നടത്തുകയാണ്. നമ്മൾ മാതാവിന്റെ ഓർമ്മ ദിനങ്ങളുടെ ആയതുകൊണ്ട് അതോടൊപ്പം തന്നെ രോഗികളായിട്ടുള്ള ആളുകളെ ഈ ദിവസത്തിൽ ഈ സമയത്ത് ഓർക്കുന്നു. പ്രത്യേകിച്ച് ചാക്കോ വർഗീസ് അദ്ദേഹത്തിന്റെ ദിവസത്തിൽ പ്രത്യേകമായിട്ട് രോഗസൗഖ്യത്തിനുവേണ്ടി പ്രാർത്ഥന ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതുപോലെ അശ്വിൻ, അതുപോലെ റോബിൻ, അതുപോലെ ക്യാൻസറിന്റെ ചികിത്സയൊക്കെ സൗഖ്യം പ്രാപിച്ചു വരുന്ന രാജി, തീർച്ചയായിട്ടും നമ്മൾ കഴിഞ്ഞ ഇടകളിലൊക്കെ നമ്മുടെ പ്രാർത്ഥനയിൽ പ്രത്യേകമായിട്ട് ഓർത്തു. ഒരുപാട് സൗഖ്യമുണ്ടെന്ന് അറിയാനായിട്ട് കഴിഞ്ഞു. ദൈവത്തിന് മാത്രം രാജ്യയെ പ്രത്യേകമായിട്ട് വീണ്ടും ഓർക്കുന്നു. അതുപോലെ തന്നെ കൈയുടെ സർജറി കഴിഞ്ഞ് സുഖം പ്രാപിക്കുന്ന കുഞ്ഞമ്മ, അതുപോലെ തന്നെ സർജറി കഴിഞ്ഞ് സുഖം പ്രാപിച്ചു വരുന്ന വർഗീസ്, അതുപോലെ കുഞ്ഞുമോള്, മറ്റാരല്ലോ എം ടി സാമുവൽ, കെ സി വർഗീസ് ഓപ്പൺ ഹാർട്ട് സർജറി കഴിഞ്ഞിരിക്കുന്ന ചികിത്സം കഴിഞ്ഞ ഒരാളാണ്. ഇവരെയൊക്കെ ദൈവസന്നിധിയിൽ പ്രത്യേകമായിട്ട് സമർപ്പിച്ചുകൊണ്ട് ദൈവമാതാവിന്റെ മധ്യസ്ഥ പ്രാർത്ഥന ഈ സമയത്ത് നടത്തുകയാണ്. കുർബാനക്രമത്തിലെ 230-ാമത്തെ പേജിൽ, കുർബാനക്രമം 230-ാമത്തെ പേജിൽ മാതാവിന്റെ മധ്യസ്ഥ പ്രാർത്ഥന പറയ്ക്കുമോ?
അനുഗ്രഹങ്ങളും കരുണയും രണ്ടു ലോകമാറാണമേ. ആമീൻ. ആർദ്രതയുള്ളവനായ കർത്താവേ, നിന്റെ കരുണയുടെ വാതിലുകൾ തുറന്നു തരണമേ. ഞങ്ങൾ നിന്നെ ആശ്രമാക്കിയിരിക്കുന്ന ലജ്ജിച്ചു പോകുമാറാകരുതേ. ഞങ്ങളെ രക്ഷിക്കുകയും സ്ഥല ദുരിതങ്ങളിൽ നിന്ന് വീണ്ടുകൊള്ളുകയും ചെയ്യണമേ. മനുഷ്യകുലത്തിന്റെ രക്ഷകന് വീണ്ടെടുപ്പുക അർണിയാകുന്നുവല്ലോ. ഞങ്ങൾ നിന്നിൽ സങ്കേതപ്പെടുന്നതിനാൽ ഞങ്ങളുടെ ദയ ചെയ്യണമേ. ഞങ്ങളൊട്ടും കോപിക്കുകയും വരുത്. ഞങ്ങളുടെ രഹസ്യവും പരസ്യവും അക്കാളങ്ങളും കുറവുകളും ഞങ്ങളോട് ഓർക്കരുത്. നീ ഞങ്ങളുടെ ദൈവവും ഞങ്ങൾ നിരജനവും കൈവേലയുമാകിയാലും നിന്റെ നാമം ഞങ്ങൾ വിളിക്കപ്പെട്ടിരിക്കുന്നതിനാലും ഞങ്ങളെ സംരക്ഷിച്ച് നിനക്ക് പതിവുള്ള പ്രകാരം ആർദ്രതയോടും അനുകമ്പയോടും കൂടെ ഞങ്ങളുടെ ശത്രുക്കളിൽ ഞങ്ങളെ വീണ്ടും ഉള്ളണമേ. നിന്റെ പക്കൽ അപേക്ഷ സ്വാതന്ത്ര്യവും സംപ്രീതികളോടുമായി നിന്നെ പ്രസവിച്ച പരിശുദ്ധ കന്യകവറിയാമ്മയുടെ പ്രാർത്ഥനയാൽ ഉത്തമനെ ദേതോന്ന് ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ.
ശുദ്ധതകളുടെ ശുദ്ധ സ്ഥലത്ത് സകല വിശുദ്ധന്മാർക്കും ഉപരിയായി സ്ഥിതി ചെയ്യുന്ന വചനമാം ദൈവത്തെ പ്രസവിച്ച നിർമ്മലയും സകലത്തിലും മഹത്വമുള്ളവളുമായ മാതാവേ, ഞങ്ങളെല്ലാവരെയും സകല ദുഃഖങ്ങളിൽ നിന്നും സംരക്ഷിക്കുവാൻ നിന്റെ ഏകജാതനോട് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കൃപ നിറഞ്ഞ മാതാവേ, അപേക്ഷിക്കുന്നവരുടെ യാചനകളെ അപേക്ഷിക്കാത്തവളെ, എന്നിങ്ങനെ നിന്നോട് നിലവിളിച്ചപേക്ഷിക്കുന്ന സകലരും നിന്റെ മധ്യസ്ഥതയാൽ വരുവാനിരിക്കുന്ന സകല ശിക്ഷകളിൽ നിന്നും സംരക്ഷിക്കപ്പെടണമേ. ഞങ്ങളുടെ നാഥയാകുന്ന കന്യകയെ, ശുദ്ധിമതിയും ശ്രേഷ്ഠയുമായി നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. നിന്നിൽ നിന്ന് ജനിച്ചവനായ പുത്രൻ ഞങ്ങളുടെ ബലഹീനതകളെ പരിഹരിക്കുകയും രോഗങ്ങളെ സൗഖ്യമാക്കുകയും കറകളെ മായ്ച്ചു കളയുകയും ആത്മാക്കളെ ശുദ്ധീകരിക്കുകയും നിരൂപണങ്ങളെ സ്ഫുടം ചെയ്യുകയും ചിന്തകളെ വെടിപ്പാക്കുകയും ചെയ്യുവാൻ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. അവൻ ഞങ്ങളുടെ ബന്ധനങ്ങളെ അഴിക്കുകയും പാതകളെ സ്ഥിരപ്പെടുത്തുകയും നടപടികളെ സ്ഥിരപ്പെടുത്തുകയും കടങ്ങളെ വീട്ടുകയും കുറവുകളെ നീക്കിക്കളയുകയും ചെയ്യുമാറാകട്ടെ. കൃപ നിറഞ്ഞ മാതാവേ, നിന്റെ ഏകജാതനായ പുത്രനോടുള്ള നിന്റെ യാചനയാൽ ഞങ്ങളുടെ ബലഹീനതകൾ നീങ്ങി ഞങ്ങൾ ശക്തിപ്പെടണമേ. വൃദ്ധജനങ്ങൾ സംരക്ഷിക്കപ്പെടണമേ. യൗവനക്കാർ കാത്തുകൊള്ളപ്പെടണമേ. സ്ത്രീ പുരുഷന്മാർ ദൈവഭക്തി ഉള്ളവരാകണമേ. ശിശുക്കൾ വളർത്തപ്പെടുകയും സമീപസ്ഥർ സംരക്ഷിക്കപ്പെടുകയും ചെയ്യണമേ. ദൂരസ്ഥർ സമാധാനത്തോടെ തിരിച്ചു വരികയും ദുർബലന്മാർക്ക് കനുവിലപ്പിക്കുകയും ചെയ്യണമേ. രോഗികൾ സൗഖ്യമാക്കപ്പെടണമേ. പാവികളുടെ കടങ്ങൾ ക്ഷമിക്കപ്പെടണമേ. വിശ്വാസികളായി വാങ്ങിപ്പോർക്ക് കരുണ ലഭിക്കണമേ. അധർമ്മികളായ മനുഷ്യരുടെ ദുഷ്ടതയിൽ നിന്നും കരുണയില്ലാത്ത അധികാരികളുടെ പീഡനങ്ങളിൽ നിന്നും പരിശുദ്ധ സഭയും അതിന്റെ മക്കളും സംരക്ഷിക്കപ്പെടണമേ. ശുദ്ധിമതിയായ മാതാവേ, കീർത്തിയുള്ളതും സുപ്രസിദ്ധവുമായ നിന്റെ പരിശുദ്ധതയെ സമീപിക്കുന്ന സകലരിൽ നിന്നും ദ്രോഹികളുടെ നോട്ടത്തെ പിന്തിരിപ്പിക്കുവാൻ നിന്റെ ഏകപുത്രനോട് അപേക്ഷിക്കണമേ. നിന്റെ പ്രാർത്ഥനയാൽ നിരന്തരമായും എല്ലാ കാലത്തും ദൈവകരുണയാകുന്ന കോട്ടാവരെ ചുറ്റുകയും ദൈവകൃപയാകുന്ന യവനിക അവരെ മറക്കുകയും അവർ വിജയികളായി തീരുകയും ചെയ്യുമാറാകട്ടെ. രഹസ്യവും പരസ്യവുമായ ശത്രുക്കളുടെ ദുഷ്ടതയിൽ നിന്നും അവർ വിമുക്തരാകണമേ. അവരും ബലഹീനരായ ഞങ്ങളും സന്നിഹിതരായിരിക്കുന്ന വൈദികരും ശുശ്രൂഷകരും സകല ജനങ്ങളും കാത്തുകൊള്ളപ്പെടണമേ. ഞങ്ങൾ മൂന്ന് പ്രാവശ്യം കുറിയലായിസോ എന്ന ഉച്ചത്തിൽ പറയുന്നു.
പിതാവാം ദൈവത്തിന്റെ സ്നേഹവും മേഘനാഥന പുത്രൻ തമ്പുരാന്റെ കൃപയും ആശ്വസിപ്പിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ സമത്വാസവും ദൈവമേ വിവിധ സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് ഈ പ്രാർത്ഥന സമർപ്പിക്കുന്നതിന് മക്കളായ ഞങ്ങൾ എല്ലാവരുടെ മേലും അങ്ങയുടെ ഉപായം ഞങ്ങൾ അർപ്പിച്ചിരിക്കുന്ന ഞങ്ങൾ ചെറുതും വലുതുമായ എല്ലാ അപേക്ഷകളുടെ മേലും പ്രത്യേകം ഞങ്ങൾ അനുഷ്ഠിക്കുന്ന ഈ നോമ്പും നമസ്കാരങ്ങളുടെയൊക്കെ മേലും സഭയുടെ മേലും സഭയെ നയിക്കുന്ന പിതാക്കന്മാരുടെ മേലും സഭയുടെ എല്ലാ ആത്മീയ മിഷൻ സംഘടനകളുടെ മേലും ഈ ദേശത്തിന്മേലും മാതൃരാജ്യത്തിന്മേലും പ്രത്യേകിച്ച് ഇന്ന് തിരുവചന ധ്യാനം നടക്കിയ അമ്മയ അച്ഛന്റെ മേലും കുടുംബങ്ങളുടെ കുടുംബത്തിന്റെ മേലും ഉദ്രാസനത്തിന്റെ എല്ലാ ആത്മീയ പ്രവർത്തനങ്ങളുടെ മേലും ഇന്നപ്പോഴും നീക്കൊണ്ടായിരിക്കും മാറാകടമേ മനുഗ്രഹമായ ശുശ്രൂഷയെ സംബന്ധിച്ച് എല്ലാവരോടുള്ള നന്ദി പ്രത്യേകമായിട്ട് സമയത്ത് അറിയിക്കുന്നു. പ്രത്യേകിച്ച് ധന്യമാർന്ന ഒരു ചിന്ത പകർന്ന് ശുശ്രൂഷ മനോഹരമാക്കി തീർത്ത ആത്മീയ ഡോക്ടർ കാര്യം പറഞ്ഞിട്ടുള്ള നന്ദി. വീണ്ടും വിശ്വാസം കൂട്ട് അവരുടെ പേരിൽ അറിയിക്കുന്നു. വിവിധ സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് സജീവമായിട്ട് അവർ നൽകുന്ന എല്ലാ അനാഥിരായ പൈതൃകോടും പ്രത്യേകമായിട്ടുള്ള നന്ദി വിശ്വാസം കൂട്ടായ്മയ്ക്ക് വേണ്ടി അറിയിക്കുന്നു. ദുരിതരെ സംബന്ധിക്കുന്ന എല്ലാ ദൈവമക്കളും വീണ്ടും പ്രാർത്ഥിക്കുകയും പ്രത്യേകിച്ച് രോഗികളായിട്ട് നമ്മൾ ഓർത്ത് പ്രാർത്ഥിച്ച എല്ലാവരെയും വീണ്ടും ഉറക്കുകയും എല്ലാവരോടുള്ള നന്ദി വീണ്ടും സമയത്ത് അറിയിക്കുകയും ചെയ്യുന്നു. പ്രത്യേകിച്ച് റെക്കോർഡ് ചെയ്യുന്ന മനോജ്, അതുപോലെ തന്നെ വേദദിവസം വായിച്ച ജോളി ഇവരെ ദൈവസന്നിധിയിൽ ഉറക്കുകയും വീണ്ടും നന്ദി അറിയിക്കുകയും ചെയ്യുന്നു. ഇവരുടെ അറിയിപ്പ് ഇതിനോട് ചേർത്ത് അറിയിക്കാനുള്ളത് നിരന്തരം പറയാനുള്ള ലവ് ഇൻഡീഡ് ചാരിറ്റി പ്രോഗ്രാം പല രീതിയിൽ നമ്മൾ നടക്കുന്നു എന്നുള്ളത് സന്തോഷമോട് അറിയിക്കുന്നു. നമ്മൾ ഒരുപാട് പേരെ ഭദ്രാസനത്തിന്റെ നേതൃത്വത്തിൽ ഈ ഒരു കൂട്ടായ്മയിൽ നമ്മൾ സഹായിക്കുകയും രോഗികളെക്കെട്ടുള്ളവരും പഠിക്കാനുള്ള കുഞ്ഞുങ്ങൾക്ക് അതിന് സഹായം അയച്ചു കൊടുത്തിട്ടുണ്ട്. അങ്ങനെ പല ചാരിറ്റി പ്രോഗ്രാമും നമ്മുടെ ഈ ലവ് ഇൻഡീഡ് എന്ന് പറയുന്ന ഇതിൽ കൂടി നമ്മൾ നടത്തിയിട്ടുണ്ട്. അതിന്റെ ഫണ്ട് കൂടുതൽ ആവശ്യമായിട്ടുണ്ട്. കേൾക്കുന്ന ആളുകൾക്കെയും നിങ്ങളത് വേണ്ട രീതിയിൽ സഹകരിക്കണം എന്നുള്ള കാര്യം, പ്രത്യേകിച്ച് നോബലോട് അനുബന്ധിച്ച് നമ്മൾ ഉപസിച്ച് മാറ്റുന്ന പണമൊക്കെയും ഇതുപോലെ പാവങ്ങളെ സഹായിക്കാൻ വണ്ണം അത് മനസ്സ് കാണിക്കണം എന്ന് വീണ്ടും അതിനകത്തോട് ഓർപ്പിക്കുന്നു. വീട്ടിൽ കൂടി എല്ലാവർക്കും ഈ കൂടാരപ്പെടുന്നാളുടേതായ ആശംസകളും അനുഗ്രഹങ്ങളും വീണ്ടും അറിയിക്കുന്നു. അതോടൊപ്പം നോബലിന്റെ ആത്മീയ നവോദയിൽ കൂടി മുന്നോട്ട് പോകാൻ തക്കവണ്ണത്തെയും സഹായിക്കട്ടെ എന്ന് വീണ്ടും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. വീട്ടിൽ കൂടി എല്ലാവരോടും നന്ദി അറിയിക്കുന്നു. ദൈവം.